Oh, Lord. Vediamo. Penso che lei va a mantenere. Holy God, we thank you. Praise the Lord. കഥാവായി യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ വചനവുമായി പരസ്പരം കാണുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന പ്രസംഗ സീരീസിന്റെ 8-ാമത്തെ ഭാഗമാണ് ഇതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ, അതിന്റെ 8-ാമത്തെ ഭാഗം. അപ്പോ എന്താണ് ഈ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ? പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും നല്ല. ഇൻ കേസ് നിങ്ങൾക്കിത് മനസ്സിലായില്ല, നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു, പാപത്തോട് വേർപെട്ട ഒരു ജീവിതം നയിക്കുന്ന യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ നിങ്ങളുടെ ആ നിത്യമായ രക്ഷയ്ക്ക് അതിന് യാതൊരു തടസ്സവും ഉണ്ടാകത്തില്ല. അതാദ്യം മനസ്സിലാക്കി. പിന്നെ ഈ ശുശ്രൂഷ കർത്താവ് എന്നെ വരമേൽപ്പിച്ചത് പ്രത്യേകിച്ച് കർത്താവ് എന്നെ ഏൽപ്പിച്ചത് ആടുകൾക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ തന്നെ ഈ ശബ്ദക്കാഴ്ച പരിധിയിലുള്ള ആർക്കും വേണമെങ്കിൽ ഇത് ഏറ്റെടുക്കാം. ഇത് പറയുന്നതെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈ വചനത്തിന് വിപരീതമായിട്ടാണ് എന്തെങ്കിലും ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് എന്നെ അറിയിക്കണം. അത് അറിയിക്കുമ്പോൾ പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അറിയിക്കുമ്പോൾ അതെങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, ഇതെങ്ങനെയല്ല, അതെങ്ങനെയാണ്, അങ്ങനെയൊന്നും അറിയിച്ചു കഴിഞ്ഞിട്ട് അത് ഞാൻ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. നിങ്ങൾ ഞാൻ മൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യണം താഴെ മത്തായിയുടെ സുവിശേഷം ഇന്ന വാക്യപ്രകാരം, ഇന്ന ഇന്ന അധ്യായ ഇന്ന വാക്യം, ലൂക്കോസ് സുവിശേഷം ഇന്ന അധ്യായ ഇന്ന വാക്യപ്രകാരം, ദേവിദാസിനെ അങ്ങ് പറഞ്ഞത് ശരിയല്ല. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും അതങ്ങനെയല്ലേ, ഇതെങ്ങനെയല്ലേ, ഇപ്പറയും യെസ് ഓർ നോ, ഇതൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. കാരണം ദാറ്റ്സ് ഓൾ കമ്മിങ് ഔട്ട് ഓഫ് ഫ്ലഷ്. ഓക്കെ, അതൊന്നും നമ്മളെ, കാരണം അതൊരു ഒരു ജഡരക്തങ്ങളോടൊരു വഴക്കിനാണ് അതെല്ലാം കാരണമാകുന്നത്. നമുക്ക് ജഡരക്തങ്ങളോട് യാതൊരു പോരാട്ടവും ഇല്ല. പകരം ന്യായമായ നിങ്ങളുടെ സംശയങ്ങൾ ദൈവം എന്നെ അറിയിക്കുന്ന തലത്തിൽ നിങ്ങളെ അറിയിക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുള്ളൂ. കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെയും ഇത് എന്നെ ദൈവം നിർത്തിയിരിക്കുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് സമ്പാദിക്കാനോ ഒരു മതം ഉണ്ടാക്കാൻ ഇതൊന്നും വേണ്ടിയല്ല. ഈ തെറ്റിപ്പോയ ലോകത്തെ ദൈവവചനത്തിലൂടെ ശരിയായി നടത്തി അവരെ ക്രിസ്തുവിൽ സൃഷ്ടാവായ ആ ദൈവത്തിന്റെ അടുക്കൽ, പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കണം. ഇതാണ് ബൈബിളിൽ നമ്മളോട് പറയുന്ന സന്ദേശം. അപ്പോ ഈ സന്ദേശത്തിന് വിപരീതമായി പിശാച് മനുഷ്യന്റെ ഉള്ളിൽ പല തെറ്റായ ചിന്തകളും ഇട്ട് മനുഷ്യനെ ആ പിതാവിൽ എത്തിക്കാതെ തന്നെ ഇന്ന് തന്നെ യേശുവിനെ കൊണ്ട് തന്നെ പിതാവിനെ കട്ടിയിരിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോ അവിടെ ദൈവവചനപ്രകാരം ജനത്തെ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് ഇതാ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ കണക്ട് ചെയ്ത് ജീവിച്ച അവനവന് തന്നെയാണ് നല്ലത്. കാരണം ഈ ലോക ജീവിതം ഒരു എക്സാമാണ്. ഇതിപ്പോ ഈ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണ് പാലിന്റെ കളറ് കറുപ്പാണ്. ഓക്കെ, പാലിന്റെ കളറ് വെളുപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, കറുപ്പാണ്. അവിടെ നമ്മള് ഇതാ പാല് നമ്മുടെ മുൻപിൽ ഉണ്ടല്ലോ, പാലിൽ നീ നോക്കി, ഇതാ പാലിന്റെ കളറ് അത് വെളുപ്പല്ലേ, എന്നിട്ട് നീ എന്തുകൊണ്ടാ അതിനെ കറുപ്പെന്ന് പറഞ്ഞോ, പാലിന്റെ കളറ് കറുപ്പാണ്. പ്രിയുഞ്ഞെ, അങ്ങനെ ഇതാ ഒരു ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം വന്നു, പാലിന്റെ കളർ എന്താ, ഒരു എക്സാമിന്, ചെറിയ ക്ലാസ്സിലെ എക്സാമിന്, 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ അല്ലെങ്കിൽ കൊച്ചു ക്ലാസ്സിലെ എക്സാം. ഇതാ കുഞ്ഞെ, നീ അവിടെ കറുപ്പൊന്ന് എഴുതി കഴിഞ്ഞു നിന്റെ മാർക്ക് പോകത്തേ ഉള്ളൂ, കാരണം പാല് നിന്റെ മുൻപിലുണ്ട്. ഇതാ വചനമാകുന്ന പാല് നമ്മുടെ മുൻപിലുണ്ട് അല്ലേ. ഇതിൽ വ്യക്തതയോടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ആ എന്നെ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കുക. ആ വചനത്തിൽ എന്ത് പറയണോ അതനുസരിച്ച് ജീവിക്കുക. ഇനി ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞാൽ എന്നെ തിരുത്തേണ്ടത് നിങ്ങളല്ലേ, എങ്ങനെ തിരുത്തണം, അത് അങ്ങനെയാണ് ഇതെങ്ങനെയാണ്, മനുഷ്യന്റെ വാക്കുകളല്ല വചനത്തിലെ വാക്കുകൾ പറഞ്ഞ് എന്നെയും നിങ്ങൾ തിരുത്തിയാൽ അത്രത്തോളം സന്തോഷം. കാരണം ഞാൻ തികഞ്ഞവനല്ല, തികഞ്ഞവനായ ക്രിസ്തു എന്റെ തലയായുണ്ട്, എന്റെ നായകനായുണ്ട്, എന്റെ കർത്താവായുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി നാം പ്രവർത്തിച്ച പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഓർത്തെടുക്കാം. അപ്പൊ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷനിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ 8-ാമത്തെ എപ്പിസോഡാണ് ഇത്. ഈ സന്ദേശം പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനം തെറ്റായി കിടക്കുന്ന ജനത്തെ യേശുവിലൂടെ പിതാവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലായി. അതൊരു ഓപ്പറേഷനാണ്, അത് ഒരു ഒരു പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാ, അല്ലാതെ ഒരു ആരാധനാ കൂട്ടമല്ല. ഈ യാത്രയിൽ നമുക്ക് ദൈവത്തെ ആരാധന മനസ്സിലാവുന്നുണ്ടോ? അപ്പോ കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് എന്ത് പറ്റുന്നു? ജനം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു, പക്ഷെ അവിടെ സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല. ഇതാണ് വിഷയം, സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഓടിയിട്ട് നമ്മൾ ഒരു ചതിയിൽ പോയി വീഴരുത്. ഇതാണ് മത്തായി 7:21 പറയുന്നത്. അവിടെ ഒരു നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ സന്ദേശങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഇത് മാത്രം കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. പഴയ സന്ദേശങ്ങളിൽ നിങ്ങൾ പോയി കേൾക്കുക. www.kingdommessages.com എന്ന വെബ്സൈറ്റില് ഇതിന്റെ പഴയ സന്ദേശങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നിങ്ങളുടെ മക്കളോട് ആരോടെങ്കിലും പറഞ്ഞു, മോനെ എങ്ങനെയാണ് ആ വെബ്സൈറ്റിൽ കയറുന്നത്, എനിക്ക് ആ സന്ദേശം ഒന്ന് കേൾപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് മക്കൾ നിങ്ങളെ സഹായിക്കും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അത് നിങ്ങൾക്ക് വലിയ ധനമാണ്, ആത്മീക ധനമാണ്. ആ ദൈവം സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങളിൽ രണ്ട് സൈഡുണ്ട്. ആത്മമണ്ഡലത്തിൽ നമുക്ക് രണ്ട് സൈഡുണ്ട്. ഒന്ന് ഡിവോഷണൽ സൈഡാണ്, മറ്റത് ഓപ്പറേഷണൽ സൈഡാണ്. ഡിവോഷണൽ സൈഡിലാണ് ആരാധന, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെയുണ്ട്. എന്നാൽ ഇതാ ഓപ്പറേഷണൽ സൈഡില് ദൈവം മനുഷ്യരുടെ ജീവിതത്തിൽ ചെയ്യുന്ന, ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ അത് ദൈവ ഇഷ്ടമാണ്, മനുഷ്യന്റെ ഉള്ളിൽ നടക്കേണ്ടതാണ്. എന്നാൽ ഡിവോഷണൽ സൈഡ് കൊണ്ട് പിശാചി ചെയ്തത് പദ്ധതി എന്ന് പറയുന്ന ഡിവോഷണൽ സൈഡ് കൊണ്ട്, ആരാധനയുടെ സൈഡ് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഓപ്പറേഷണൽ സൈഡ് ഞങ്ങൾ മറച്ചു. അവർ യേശുവിനെ കർത്താവ് എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഓപ്പറേഷണൽ സൈഡ് അങ്ങ് മറയപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ സൈഡ് മറയപ്പെട്ടു. എന്നിട്ട് അവിടെ ചെന്നിട്ട് യേശുവിനെ അടുക്കി പറയും, ഞങ്ങൾ അങ്ങനെ കർത്താവേ കർത്താവേ എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോ യേശു പറയും, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, ഡിവോഷണൽ സൈഡ് ചെയ്യുന്നവനല്ല. അതിന്റെ അർത്ഥം ഡിവോഷണൽ സൈഡ് ചെയ്യേണ്ടതാണോ? അങ്ങനെയല്ല, അത് ചെയ്യണം. ഡോറി, കാരണം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ കൾച്ചറാണ്. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, പകരം യേശു പറയാണ്, എന്റെ പിതാവിന്റെ ഇഷ്ടം ഓപ്പറേഷൻ ചെയ്തവനാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്, സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോ ഇവിടെ അനേക സഹോദരങ്ങൾ ചതിക്കപ്പെടും, അനേക ദൈവദാസന്മാരും ഇവിടെ ചതിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇതിന് അടുത്ത് ദൈവദാസന്മാരുടെ ഗ്രൂപ്പാണ്, മത്തായി 7:22-23 മുതൽ. അവർ അവിടെ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സ്വർഗമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. ഇപ്പൊ ചിലരിത് കേട്ട ഉടനെ ചിന്തിക്കുന്നത്, അപ്പൊ രോഗികളെ സ്വർഗമാക്കുന്ന പ്രവചിക്കുന്നതും ഭൂതങ്ങൾ പുറത്താക്കുന്നത് തെറ്റാണെന്നോ? ഒരിക്കലും തെറ്റല്ല. ഇതൊക്കെ ദൈവസഭയുടെ ഭാഗങ്ങളാണ്, കാരണം വാഴുന്നത് ദൈവരാജ്യമാണ്. അപ്പോ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ദൈവത്താൽ ആ അഭിഷേകത്താൽ ദൈവത്തിന്റെ ആത്മാഗ്രഹത്തിൽ സംഭവിക്കും. പക്ഷെ ഇതല്ല ലക്ഷ്യം, മനസ്സിലാക്കുക. സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതാണ്, ദൈവത്തിന്റെ ഓപ്പറേഷൻ നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം, നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം. മനുഷ്യ മക്കളായ നാം ദൈവ മക്കളായി ജയം പ്രാപിക്കണം. അപ്പൊ ഇത് സംഭവിക്കാതെ ഒരാരാധനയിൽ മാത്രം ഒതുക്കിക്കൊണ്ടുപോകുന്ന വലിയൊരു സഭാസമൂഹം, അവിടെ മനുഷ്യ ചപിക്കപ്പെടുകയാണ്. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷ. അതായത് മനുഷ്യ മക്കളായി നാം ദൈവമക്കളായി ജയം പ്രാപിക്കണം. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, തർക്കിക്കാൻ വരുന്നവരൊന്ന് ശ്രദ്ധിച്ചേ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം, കർത്താവായ യേശു, 4 സുവിശേഷങ്ങളും ലേഖനങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷമാണ് വന്നിരിക്കുന്നത്. യേശുവിന്റെ 7 പ്രസംഗങ്ങളുണ്ട്. ആ യേശുവിന്റെ 7 പ്രസംഗങ്ങളിൽ നമ്മളോട് ആരാധിക്കുവോ ആരാധിക്കുന്നു എന്നാണോ പറയുന്നത്? ആ 7 പ്രസംഗങ്ങളിൽ യേശു പറയുന്ന ഒരു കാര്യം സഭകളോടാ പറയുന്നത്? കുഞ്ഞെ, യേശു രക്ഷിതാവായി സ്വീകരിച്ച നിന്നോടാ ദൈവ കർത്താവ് പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. ജയിക്കണം, 7 സഭകളോട് പറയുന്നുണ്ട്. അവരോട് പറയുന്നു, ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കണം. ഇന്നത്തെ സഭാ സമൂഹങ്ങൾ അവിടെയുള്ള മക്കളോട് ചോദിക്കുക, എന്താണ് നിന്നോട് ഇന്ന ദൈവത്തിന്റെ അങ്ങ് പറഞ്ഞത്? അവര് പറയും, എന്ത് പറഞ്ഞു, ആര് പറഞ്ഞു, എനിക്കറിയത്തില്ല. ഇങ്ങനെ അവൻ ഒരു കൂട്ടത്തെ വളർത്തിയെടുത്തിരിക്കണേ. അവർക്ക് ആകെപ്പാടെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ പെട്ടെന്ന് തുറന്നിട്ട് 91-ാം സങ്കീർത്തനം വായിക്കാൻ അറിയാം. അവർക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് അവരെ ജനനം വന്ന് വളർത്തിക്കൊണ്ടു വന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം രണ്ടു വാക്യം വായിച്ച് തൊട്ടുപടി പോയി, എന്താണ് ആത്മാവ് പറഞ്ഞ ആർക്കറിയാം? ഒരു പരിജ്ഞാനമില്ലാത്തൊരു ചതിക്കുഴിയിൽ കിടക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ബൈബിളെങ്കിലും വായിക്കുന്നുണ്ടല്ലോ. എന്നാ കർത്താവ് പറയുന്നു, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോ ബൈബിൾ എഴുതിയ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മുടെ അകത്ത് വസ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, കേട്ട മാത്രം പോരാ, അടുത്തത് ജയിക്കുന്നവൻ. ആ ആത്മാവ് പറയുന്നത് കേട്ടാൽ നമുക്ക് ജയിക്കാൻ പറ്റും. ജയിക്കുന്നവൻ, ഇത് അവകാശമാണ്, ജയിക്കുന്നവൻ. അപ്പോ ഈ ജയം പ്രാപിക്കുന്നതിനെ കുറിച്ച് സഭകളിൽ പറയുന്നതേ ഇല്ല, ആ ഭാഗത്തേക്ക് വരുന്നതേ ഇല്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ പറ, ഏത് ടി വി ചാനലിലാണ് ഇത് പറയുന്നത്? ഏത് ദാസൻ ഇത് പറയണേ? യേശു പറഞ്ഞതുപോലെ പറയുന്ന യേശുവിന്റെ ദാസന്മാർ എത്ര പേരും? അങ്ങനെ ആരോ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ സല്യൂട്ട് ചെയ്യും. യേശു പറഞ്ഞതുപോലെ പറയുന്ന യേശുവിന്റെ ശിഷ്യൻ ആരും തുമ്മ തർക്കിച്ചു നടക്കാൻ വേണ്ടിയല്ല, പകരം നമുക്ക് റിസൾട്ട് വരണ്ടേ? ഓപ്പൺ ഹൗസ് വരുമ്പോ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോ നാം തോറ്റു പോകരുതല്ലോ. ഇവിടെ വലിയ ബിസിനസ്സുകാരനാണ്, ഇവിടെ വലിയ സാലറി ഉള്ള ആളാണ്, അഞ്ചക്ക ആറക്ക സാലറി ഒക്കെ ഉണ്ട്. പക്ഷെ റിസൾട്ട് വന്നപ്പോ തോറ്റുപോയി, എന്താ കാര്യം? ഒരു കാര്യമില്ല അല്ലേ? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സ്വന്തം മഹത്വം അല്ല അന്വേഷിക്കണേ, ദൈവമഹത്വം അന്വേഷിക്കണം. അപ്പോ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരും തോറ്റുപോകാതിരിക്കുകയാണ് ഈ സന്ദേശം പറയുന്നത്. അപ്പൊ തെറ്റായി നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശരിയായി മനസ്സിലാക്കുക. ഇതുകൊണ്ട് കർത്താവ് വചനം പറയുന്നത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണം. അതിനുവേണ്ടി ഇത് അറിയിക്കണേ, സ്വതന്ത്രമാക്കുവാൻ വേണ്ടി ഇത് അറിയിക്കണം. ഹല്ലേലൂയ. അപ്പോ കഴിഞ്ഞ സന്ദേശങ്ങൾ പലരും പല സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ സംശയങ്ങളുടെ ഉത്തരം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത സന്ദേശങ്ങളിൽ ചിലതൊക്കെ, അതായത് ജഡികമായ ചുവയില്ലാത്ത സംശയം അറിയാൻ വേണ്ടി ചോദിച്ചത് ചിലതുണ്ട്, അതിനൊക്കെ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. ജഡികമായ സംശയങ്ങൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല, കാരണം നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടം ഇല്ല. പോരാട്ടം വായിച്ചതിനോടും അധികാരം. ഈ ലോകത്തിന്റെ അന്ധകാര ആധിപതികളോട്, സ്വർലോകത്തിൽ ദുഷ്ടാത്മ സേനയോടും, അവരുടെ പിശാചിനോടും എന്റെ കുട്ടികളോടാണ് പോരാട്ടം. എന്റെ സഹോദരങ്ങളോട് പോരാടിയിട്ട് യാതൊരു കാര്യവും ഇല്ല. മാത്രമല്ല, അങ്ങനെ പോരാടാൻ പോയാൽ എന്റെ അകത്തുള്ള സ്വയം ദൈവിക ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്കില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഏറ്റെടുക്കുക, അതിൽ ജീവിക്കുക, അവനവനും നല്ലത്. ഗ്ലോറി. നിങ്ങൾ നന്നായി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ പരീക്ഷയ്ക്ക് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലത് അല്ലേ? ഹല്ലേലൂയ. എന്നെ ദൈവം വെച്ചിട്ട് സഹായിക്കാനാണ്, നിങ്ങളെ സഹായിക്കാനാണ് ഞാനത് ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു തംസപ്പോ മറ്റുള്ള ഒരു കാര്യമോ, നിങ്ങളുടെ കയ്യിൽ പണമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പകരം പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുയേശുവിൽ പിതാവിനോടൊന്നായി മാറും. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെയാണ് റോമലേഖനം 7 സോറി എബ്രായലേഖനം 7:25 പറയുന്നത്, ക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. ക്രിസ്തു മുഖാന്തരം, ഞാൻ പറയുന്നത് ബൈബിളിലെ വാക്കല്ലെങ്കിൽ എന്നെ നിങ്ങൾ തിരുത്തണം കേട്ടോ. ക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി, ഇങ്ങനെ ഒരു വാക്യം ഉണ്ടോ ബൈബിളിൽ? ഉണ്ട്. അപ്പൊ ക്രിസ്തുവിനെ കൊണ്ടോ നിങ്ങൾ ദൈവമാക്കിയാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് അടുക്കാൻ പോണേ? ബൈബിൾ എന്താണോ പറയണത് അത് തന്നെ പറയണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എന്നെ തിരുത്ത്. ക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ ക്രിസ്തു ആരാ? ക്രിസ്തു നമ്മുടെ കർത്താവാ, ക്രിസ്തു നമ്മുടെ, ക്രിസ്തു ദൈവപുത്രനാ, ക്രിസ്തു നമ്മുടെ രക്ഷകനാ. ഇതല്ലേ ഈ ബൈബിള് പറയണേ? അല്ലെങ്കിൽ ബൈബിള് തെറ്റായി പോകത്തില്ലേ? ബൈബിള് തെറ്റായി പോകത്തില്ലേ? ക്രിസ്തു മുഖാന്തരം നമ്മൾ ദൈവത്തോടടുക്കുന്നു പറയുമ്പോ, നമ്മൾ ക്രിസ്തുവിനെ കൊണ്ടങ്ങ് ദൈവം വായിച്ചാൽ പിന്നെ ഓപ്പറേഷൻ മുഴുവൻ ക്യാൻസൽ ആയി. പിന്നെ ഡിവോഷൻ സൈഡ് മാത്രമേ ഉള്ളൂ, ആരാധന ആരാധന ആരാധന, ഞങ്ങൾ യേശുവിനെ ഉയർത്തി. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മണ്ടന്മാരാകരുത്. ക്രിസ്തു മുഖാന്തരം നമ്മൾ ദൈവത്തോടടുക്കാൻ ആ ബൈബിള് പറയണേ. ശരിയാണോ അല്ലയോ? ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ നിർത്തുക, നിങ്ങൾക്ക് താഴെ കമന്റ് കൊടുക്കാം, ഇത് ആണോ അല്ലയോ. ക്രിസ്തു മുഖാന്തരം ദൈവത്തോടെടുക്കണം. അപ്പൊ ആ മുഖാന്തരത്തെ ഉപയോഗിച്ച് ദൈവത്തോടടുക്കണം. അപ്പൊ ക്രിസ്തുവിനെ കൊണ്ടെങ്കിൽ ദൈവമാക്കിയ പിന്നെ ആരോട് എടുക്കാനാ? എല്ലാവരും ഓപ്പറേഷൻ ഫുള്ളും ക്യാൻസൽ ആയി. അങ്ങനെയല്ല, ബൈബിള് പറയുന്നു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, ക്രിസ്തു നമ്മുടെ കർത്താവാണ്. യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കാനല്ല പറഞ്ഞേ, അങ്ങനെയാണോ ഒരു പറഞ്ഞേ? ഏത് വാക്യ പറ? അടിയിൽ വാക്യം എഴുതുന്നു. ഞാൻ പറയാം, റോമലേഖനം 10:9 എവിടെ പറഞ്ഞു? യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ചു. ഇതല്ലേ പറഞ്ഞേക്കണേ? കർത്താവെന്ന് വിശ്വസിച്ച വാഗുണ്ട ഏറ്റു പറഞ്ഞു, ദൈവപുത്രൻ എന്ന് വിശ്വസിച്ച വാഗുണ്ട ഏറ്റു പറഞ്ഞു. ഇതല്ലേ അവിടെ പറയുന്നത്? പ്രിയ സഹോദരങ്ങളെ, ആരാ നമ്മളെ ചതിച്ചത്? നാം കേട്ട പ്രസംഗങ്ങൾ അല്ലെ, നാം കേട്ട പ്രസംഗങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ എനിക്ക് എന്നെ സ്നേഹിക്കുകയും എന്റെ കീഴിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ദേവദാസൻ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ എനിക്ക് അയച്ചു. എന്നിട്ട് അതിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതിൽ എഴുതി വെച്ചിരിക്കുക, അതിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അങ്ങനെ ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ നമ്മൾ അനുസരിച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം കണ്ടു, അങ്ങ് ചെയ്തതെല്ലാം നല്ലതാ, ഇത് കുഴപ്പമൊന്നുമില്ല. സാധാരണ വിശ്വാസികളുടെ ഇടയ്ക്ക്, അതായത് ഇന്നത്തെ ആ ലെവലിലുള്ള വിശ്വാസികളുടെ ഇടയിൽ ഇതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങിച്ചിരി ദൈവവചന പ്രകാരം നിലനിൽക്കുന്ന വ്യക്തിത്വങ്ങളുടെ അടുക്കലേക്കാണ് ഈ സന്ദേശം അയക്കുന്നതെങ്കിൽ അവര് അങ്ങയുടെ ജ്ഞാനത്തെ ഒന്ന് വില കുറഞ്ഞ് കാണുവാനായിട്ട് അറിയാം. നോർമലി നോ പ്രോബ്ലം. കാരണം ഈ പുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഏകസത്യ ദൈവമായ യേശു ക്രിസ്തു എന്ന് വചനമില്ല. പക്ഷെ നമ്മുടെ പ്രസംഗം എന്തിൽ സ്ഥിരം കേൾക്കാം, പ്രസംഗം എന്തിൽ സ്ഥിരം കേൾക്കാം. അപ്പോ ഈ പ്രസംഗരുടെ വാക്ക് കേട്ട് 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 നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മുഴുവൻ ഇത് നിറഞ്ഞു. ഇനി ഇങ്ങനെ അയ്യോ അത് അങ്ങനെയല്ലേ എന്ന് കേൾക്കുമ്പോൾ ഉടനെ നമുക്കൊരു വെപ്രാളാകത്തുന്നു. കാരണം അകം മുഴുവൻ ഇറങ്ങിയിരിക്കുന്നത് ഇതല്ലേ സത്യം. നമുക്ക് എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും വെപ്രാളമുണ്ട്. പക്ഷെ നിങ്ങൾ ബൈബിള് തപ്പാമോ? ഒരു വാക്യം പോലും നിങ്ങൾ കിട്ടില്ല. ഏക സത്യദൈവമായ യേശു ക്രിസ്തു ഒരു വാക്യം തരാം കിട്ടില്ല. പിന്നെ എവിടെ നിന്ന് അകത്ത് കയറി? പ്രസംഗകർ തെറ്റായി പ്രസംഗിച്ച് 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 നമ്മുടെ അകത്ത് കയറ്റി. ഇത് നമ്മൾ കേൾക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. ബൈബിള് പറയുന്നത് നാം പറ. ബൈബിള് പറയാത്തത് പറഞ്ഞിട്ടല്ലേ ഓ ദൈവത്തിന്റെ ഓപ്പറേഷൻ സൈഡിനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത്, യേശു ക്രിസ്തുവിന്റെ ഒരാരാധന മാത്രം ഓടിക്കുന്നത്. അങ്ങനെയല്ല, യേശു കാണിച്ച മാതൃകയിലൂടെ തന്നെ നമ്മൾ പോകണം. യേശുവാണ് നമുക്ക് മാതൃക, യേശുവാണ് നമുക്ക് മാതൃക. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കിപ്പോ. അപ്പൊ യേശു മുഖാന്തരം നാം എങ്ങോട്ടേക്ക് അടുക്കണം? ദൈവത്തോടെ അടുക്കണം. നിങ്ങൾ ബൈബിളിൽ എടുക്കാത്ത വ്യക്തികളെങ്കിൽ, നിങ്ങളുടെ സ്ക്രീനിലെ കാണാത്ത വ്യക്തികളെങ്കിൽ, ഞാൻ ആ സ്ക്രീൻ നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ വ്യക്തതയോട് മനസ്സിലാക്കിപ്പോ. ഓളോടെ എല്ലാം ഫാദർ വി താങ്ക് യു. ഞാനെന്റെ ദൈവത്തിന്റേതാ എന്നും എന്റെ ദൈവത്തിന്റേതാ. എബ്രായ ലേഖനം 7:25 വാക്യത്തിലേക്കാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് താൻ മുഖാന്തരം പറയുന്നത്, താൻ ഇവിടെ പറയുന്നത് യേശുവിനെയാണ്. താൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. അങ്ങനെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കണം. ഹല്ലേലൂയ. ക്രിസ്തു മുഖാന്തരം. ഇടയിലൊരു വഴിയുണ്ടാവും, വഴിയിലൂടെ, വഴിയിലൂടെ ദൈവത്തോടടുക്കണം. ആ വഴി ക്രിസ്തു പറയുന്നു, ഞാനാണ് വഴി, ഞാനാണ് വഴി, ഞാനാണ് വഴിയിലൂടെ നിങ്ങൾ പിതാവിനോട് അടുക്കണം. ആ പിതാവിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്, പിതാവിനാണ് ദൈവം എന്ന് വിളിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:4. ഇതാ അവിടെ പറയാനുണ്ട് 6 യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരം, ഞാൻ മുഖാന്തരം, ഞാൻ മുഖാന്തരം, ഞാൻ മുഖാന്തരം. ക്രിസ്തുവിനെ പറയുമ്പോ ഒക്കെ മുഖാന്തരം. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല, പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. അപ്പൊ പ്രിയ സഹോദരൻ, ആ മുഖാന്തരത്തിലൂടെ നാം എവിടെ എത്തണം? പിതാവിന്റെ അടുക്കൽ എത്തണം. എവിടെ പറയുന്നു? ബൈബിളിൽ പറയുന്നു. എന്നാൽ പ്രസംഗം പറയുന്നു, യേശു തന്നെയാണ് പിതാവ്. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇതിനെ ഇതിനെ പറയുന്ന ചില വാക്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ബൈബിളിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും ഒരു വാക്യം ബൈബിളിലെ എതിർക്കത്തിൽ യേശോപ്പത്താന്റെ 16 യഹോയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അതിൽ ഇണയെ കാണത്തുള്ള എതിർക്കത്തില്ല. ഇതാ കഴിഞ്ഞ സന്ദേശത്തില് ഇതാ ആരോ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. അതെന്താണ്? അത് ന്യായമായ ചോദ്യമാണ്. തർക്കത്തിനായിട്ടല്ല അവിടെ എഴുതിയിരിക്കണം, ന്യായമായി ചോദിച്ച ചോദ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി. എന്താണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ?
ഒരു സത്യത്തിലുള്ള ഒരു മനുഷ്യൻ. ഇന്ന് കർത്താവ് ഇന്ന് രാവിലെ തന്ന ഒരു ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത് ട്രൂ മാൻ ഓർ എ സൺ ഓഫ് ഗോഡ് ഈസ് ലൈക്ക് എ ഫീഡിംഗ് ബോട്ടിൽ ഫിൽഡ് വിത്ത് ഗോഡ്.
നിങ്ങൾക്ക് മനസ്സിലായിരുന്നു എനിക്കറിയാം, ഈ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന ഈ ഫീഡിംഗ് ബോട്ടിലില്ലേ, അത് പറഞ്ഞാൽ വാങ്ങിക്കണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചതായിരുന്നു പറഞ്ഞത് നിങ്ങളെന്ന് കാണിച്ചു തരാൻ വേണ്ടി, പക്ഷെ അതിനുള്ളൊരു അവസരം ആയില്ല. ഞാൻ നിങ്ങൾക്ക് വേറെ രീതിയിൽ കാണിച്ചാൽ കാണിക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, ഇതെന്തുവാ കാണാൻ പറ്റുന്നുണ്ട്? ഒന്ന് വാങ്ങണ്ട പറഞ്ഞേ. മോനെ, ഇതെന്തുവാണ്? ആ ഗ്ലാസ്, ഓക്കെ ഗ്ലാസ്. ഇതെന്താ നിങ്ങൾക്കറിയോ? ആ നാട്ടുകാർക്ക് പിടുത്തം കിട്ടുന്നില്ല, ഇവിടെ ഉള്ളവർക്ക് പിടുത്തം കിട്ടും. ഇനി ശ്രദ്ധിച്ചോട്ടെ, ഇതെന്താ സഹോദരങ്ങളെ? എന്താ പോലെ പാല്? ആദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു ഗ്ലാസ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു പാലാണ്. നിങ്ങൾക്ക് എന്നെ പറ്റി? നിങ്ങൾക്ക് എന്തോ പറ്റി? ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഗ്ലാസ് തന്നെയല്ലേ? നിങ്ങൾ എന്തോ, നിങ്ങൾ എന്തോ പറയണേ. നിങ്ങൾ എന്ത് ഇതിനെ പാലെന്ന് പറഞ്ഞു? എന്റെ കയ്യിൽ ഇരിക്കുന്ന ഗ്ലാസ് അല്ലേ? അതായത് ഇപ്പൊ ഗ്ലാസിനെ കാണുമ്പോൾ നിങ്ങൾ ഗ്ലാസ് ആയിട്ടല്ല തോന്നണേ, പാലായിട്ടാ തോന്നണേ. ഇപ്പൊ ഗ്ലാസിലൂടെ പാല് വെളിപ്പെടുന്നേ, മനസ്സിലായോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ കർത്താവ്? അതാണ് ഇത്. കാലി ഗ്ലാസ് കൊണ്ട കാണിച്ചു, അതാണ് യേശു ക്രിസ്തു, പിതാവ് ഉള്ളിലില്ലാത്ത യേശു ക്രിസ്തു എന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ചിന്തിച്ചു. ഇന്നത്തെ മനുഷ്യരെ പോലെ പിതാവാകും ദൈവം അകത്തില്ലാത്ത മനുഷ്യൻ. എന്നാൽ ഇതാ ഈ പാൽ അതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഗ്ലാസിനെ അല്ല ആളുകൾ കാണുന്നേ, പാലിനെയാ കാണുന്നേ. ഇതാണ് യേശു പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇപ്പൊ ഈ ഗ്ലാസിനെ കാണുന്നവൻ കാണുന്നത് പിതാവിനെയാണ്, അല്ലെങ്കിൽ അത് പാലിനെയാണ്. യേശുവിനെ കാണുന്നവൻ കാണുന്നത് പിതാവിനെയാണ്. കാരണം ഇപ്പൊ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ ആരാ, എന്താ ഉള്ളേ? ഈ ഗ്ലാസിന്റെ ഉള്ളിൽ പാലാണ് അല്ലേ? ഇതേപോലെ യേശുവിന്റെ ഉള്ളിൽ ആരാ? യേശുവിന്റെ ഉള്ളിൽ ആരാ? പിതാവ്. ആ പറഞ്ഞ ഭാഗമില്ലേ യോഹന്നാൻ 14 പറയുന്നത്, പിതാവിനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഗ്ലാസിനെ കണ്ടാൽ നീ പാല് കണ്ടിരിക്കുന്നു, കാരണം ഗ്ലാസിന്റെ ഉള്ളിൽ പാലുണ്ട്. ഇന്നത്തെ മനുഷ്യനെ പോലെയല്ല, അതായത് ഇന്നത്തെ മനുഷ്യന്റെ ഉള്ളിൽ ദൈവമില്ല, പക്ഷെ യേശുവിന്റെ ഉള്ളിൽ പിതാവ് വസിച്ച പിതാവാ പ്രവർത്തിക്കുന്നേ. ആ യേശുവിലൂടെ പിതാവ് വെളിപ്പെടുകയാണ്. ഇതാണ് യോഹന്നാൻ 1:18 പറയുന്നത്, ഇതാ തന്റെ മാറിൽ ഇരിക്കുന്ന പുത്രൻ അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുന്നു. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷെ അദൃശ്യനായ പിതാവിനെ പുത്രനായ യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നു, വെളിപ്പെടുത്തുന്നു. അപ്പൊ ഈ ഓരോ തലം നമ്മൾ മനസ്സിലാക്കണം. യേശു പറഞ്ഞ ആ ഭാഗം, ഇതായി ഗ്ലാസ് കാണുന്നവൻ പാല് കാണുന്നത് പോലെ യേശുവിനെ കാണുന്നവൻ അകത്തുള്ള പിതാവിനെ കാണുന്നു. അല്ലാണ്ട് യേശു പിതാവായത് കൊണ്ടല്ല, യേശു വേറെ, യേശു പുത്രനാണ്, പിതാവ് വേറെ. പിതാവ് ഇതാ ദൈവമാണ്, യേശു ദൈവപുത്രനാണ്. ആ വാക്യം നിങ്ങൾക്ക് എടുത്തു തരാം.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. അതിന്റെ 14-8, ഫിലിപ്പോസ് അവനോട്, കർത്താവെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം, എന്നാ ഞങ്ങൾക്ക് അതും മതി എന്ന് പറഞ്ഞു. പിതാവിനെ കാണിച്ചു തരണം എന്നാൽ അതും മതി. കാരണം അന്ന് യേശു ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണ് പിതാവ് ആയിരുന്നത്? പിതാവ് യേശു ഒരുമിച്ചായിരുന്നത്,
അവർ ഒരുമിച്ചാണ്, അവരൊന്നാണ്, അവർ ഒരുമിച്ചാണ്. എന്നാൽ അവർ രണ്ട് എന്റിറ്റിയാണ്, ഒന്ന് പിതാവ് മറ്റൊന്ന് പുത്രൻ, ഇത് രണ്ടാണ്. പക്ഷെ ഇത് ഒരുമിച്ചാണ്, ഗ്ലാസും പാലും.
അത് എങ്ങനെയാണത്? യേശു പറയാണ്,
പിതാവ് എന്റെ അകത്ത് വസിച്ചിട്ട് എന്റെ അകത്ത് താമസിക്കുന്നു. എങ്ങനെ? ഈ ഗ്ലാസിനുള്ളിൽ പാല് നിറഞ്ഞിരിക്കുന്നത് പോലെ പിതാവ് എന്റെ അകത്ത് താമസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. ഈ പാൽ ഇതിന്റെ ഉള്ളിൽ അകത്ത് വന്നിട്ട് ഈ പാല് ഗ്ലാസിലൂടെ വെളിപ്പെടുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. യേശുവിന് സംഭവിച്ചത് നമ്മൾ സംഭവിക്കണം. എങ്ങനെയാണ് യേശു സംഭവിച്ചത്? എഴുതിയിരിക്കുന്നത് എന്റെ 10-ാം വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് നീ അറിയുന്നില്ലയോ. ഇതുകൊണ്ട് അത് രണ്ടും കൂടെ പരസ്പരം ഉണ്ടാ ഒന്നുള്ള പരുവത്തിലായിരിക്കുക.
ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു നീ വിശ്വസിക്കുന്നില്ലയോ. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം
സ്വയമായിട്ടല്ല പറയുന്നത്, സ്വയമായിട്ടല്ല, കാരണം ഗ്ലാസ് തോന്നിയതുപോലെ ചെയ്യല്ലാന്ന്, സ്വയമായിട്ടല്ല പറയുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് എന്നിൽ താമസിക്കുന്നു. കണ്ടോ, പിതാവ് ഈ ഗ്ലാസിന്റെ ഉള്ളിൽ പാലുള്ളത് പോലെ യേശുവിന്റെ ഉള്ളിൽ പിതാവ് വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ പിതാവാണ് ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. ആരിലൂടെ? യേശുവിലൂടെ. യേശുവിലൂടെ. അപ്പൊ പിതാവ് പ്രവർത്തിക്കുക. അപ്പൊ യേശുവിനെ നോക്കുമ്പോ ആരുടെ പ്രവൃത്തിയാണ് വെളിപ്പെടുന്നേ? പിതാവിന്റെ പ്രവൃത്തി. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും, ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും. നമ്മുടെ ഉള്ളിൽ പിതാവ് വസിക്കുന്ന യേശു നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോ ഇതാ പിതാവ് വെളിപ്പെടും. യേശു വെളിപ്പെടുമ്പോ പിതാവ് വെളിപ്പെടും. ഇത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഗ്ലാസിനെ കാണുന്നവൻ പാലിനെ കാണുന്നു. ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്ക് കർത്താവ് കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലത്തില് ഇനി നമ്മളുമായിട്ട് ബന്ധത്തിൽ ഇത് ധാരാളം ക്ലാസ്സുകൾ ഉണ്ടല്ലോ. പക്ഷെ അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. നമ്മൾ ആയിരിക്കുന്നത് അതിന്റെ ട്രാൻസ്പറന്റ് ഒന്നും ആയിട്ടല്ല. ഇത് വീണ്ടും ജനിച്ചവരെ കുറിച്ച് പറയാം. ഇതാണ്ട് ഇതേപോലത്തെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഫ്ലാസ്ക് പോലെ ഇതിന്റെ ഉള്ളിൽ എന്താ ഇരിക്കണം നിങ്ങൾക്ക് അറിയാം. കാണാൻ പറ്റത്തില്ല. നമ്മൾ വീണ്ടും ജനിച്ചവർ നമ്മൾ നല്ലൊരു വന്ന് ഇതുപോലെയാ. ഇതിന്റെ ഉള്ളിലുള്ള ഒന്നും കാണത്തില്ല. ഇതിന്റെ ഉള്ളില് ഇത് കാണിച്ചു തരും. ഇതാണ്ട് എന്താ കഴിയുന്നത്? അറ്റ്ലസ് വയ്യാ. നമ്മള് നോക്കിയാ കാണും. ഇതാരാ? ഇത് കത്തോലിക്ക. നീ പേരുണ്ട് കത്തോലിക്കുണ്ട്. ഇതാരാ? ഇത് മാർത്തോമൻ. ഇതാരാ? ഇത് പെന്തക്കോസ്റ്റുകാരൻ. ഇതാരാ? ഇത് സി എസ് ഐക്കാരൻ. പക്ഷെ യേശുവിനെ നോക്കിയാൽ ഇതാരാ? ഇത് പിതാവായ ദൈവം. മനസ്സിലായോ? ഇത് നമ്മുടെ വ്യത്യാസം. യേശുവിനെ നോക്കുമ്പോ അപ്പനെ വെളിപ്പെടുന്നു. നമ്മളെ നോക്കുമ്പോ നമ്മുടെ ഗ്രൂപ്പും നമ്മുടെ സംഘടനയും നമ്മളുടെ മഹത്വവും വെളിപ്പെടുന്നു. അത് ട്രാൻസ്പെറന്റ് അല്ല, ഒന്നും കാണാൻ വയ്യ. കാരണം നമ്മൾ നമ്മുടെ സ്വയത്താ ജഡത്താൽ മൂടിക്കിടക്കുക. നമ്മൾ ഗ്രൂപ്പുകാരനും സംഘടനക്കാരനും ഒക്കെയാണ്. പ്രിയ സഹോദരങ്ങളെ, പക്ഷെ യേശു അങ്ങനെയല്ല.
യേശു ക്രിസ്തുവിലൂടെ പിതാവ് വെളിപ്പെടുകയാ.
തന്റെ മാറിലിരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുക, അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. നമ്മളിലൂടെ ഇന്ന് നടക്കണം. അതെങ്ങനെ നമ്മളിലൂടെ നടക്കണം? നമ്മളിലൂടെ ഈ പിതാവ് വസിക്കുന്ന യേശു നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ വെളിപ്പെടണം. നമ്മളല്ല വെളിപ്പെടേണ്ടേ? നമ്മളല്ല വെളിപ്പെടേണ്ടേ? ഇതൊരു ഗ്ലാസ് പോലെ. ഇതാ ഈ ഒരു ഈ സംഭവം കണ്ടോ. ഇത് ഒരു ഗ്ലാസ്, ഇത് ഉടയണം. ഇതിന്റെ പുറം ഉടയണം, സ്വയം ഉടയണം, ജഡം ഉടയണം. എന്നിട്ട് ഇതിലൂടെ നമ്മളൊരു കണ്ണാടിയിലെന്നതുപോലെ യേശു ക്രിസ്തുവിന്റെ ആ തേജസ്സിനെ പ്രദർശിപ്പിക്കുന്നവരാകണം. യേശുവിന്റെ തേജസ് എന്താ? യേശുവിന്റെ തേജസ്സാണ് പിതാവ്, തന്റെ തലയായ പിതാവ യേശുവിന്റെ തേജസ്. ആ തേജസ്സിനെ പ്രകാശിപ്പിക്കണം. ഒരു സ്ത്രീയുടെ തേജസ് പുരുഷനല്ലേ? സ്ത്രീയുടെ തല പുരുഷന അല്ലെ? സ്ത്രീയുടെ തേജസ് പുരുഷന. എന്നാ ഇതേപോലെ തന്നെ കർത്താവിന്റെ തേജസ് പിതാവായ ദൈവമാണ്. ആ തേജസ്സിനെ നാം കണ്ണാടിയിൽ എന്നതുപോലെ നാം പ്രകാശിപ്പിക്കണം.
ഓ ലോർഡ്, ഐ ലവ് യു. നിങ്ങൾ www.kingdommessages.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളിലേക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ചുമ്മാ കേൾക്കാനുണ്ടെങ്കിലും പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ ആ ഒരു തലത്തിൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് കഴിയുള്ളൂ. എല്ലാവർക്കും ആ വാക്യം മാത്രം തന്നു പോവാം. അവൻ എഴുതിയിരിക്കുകയാണ് അശക്ക് കുറഞ്ഞ 3:17-18 വാക്യങ്ങളില് എഴുതിയിരിക്കുന്ന കാര്യം. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവ് ഉള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് പറയാണ് ഇത് നമ്മൾ നടക്കുന്ന കാര്യം എന്താണെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നടക്കണം, യേശുവിൽ നടന്ന കാര്യം നമ്മളിൽ നടക്കണം. എഴുതിയിരിക്കുക. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരാണ്. കേട്ടിട്ടുണ്ടോ സംഭവം? കേട്ടിട്ടുണ്ടോ? ആ ഇത് ഈ ഈ സംഭവം മാറിയിട്ട് ഈ വേറൊന്നും കൊണ്ടുവരാം. രണ്ട് ഗ്ലാസ്, ഈ ഗ്ലാസിന്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഈ ഗ്ലസിന്റെ ഉള്ളിൽ ഇരിക്കണ അറിയാം. ഇതിപ്പം കിട്ടിയ നമ്മൾ ഇന്ന് വീണ്ടും ജനിച്ചത് ഇതേപോലെയാ. ഈ ഗ്ലാസ് പോലെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്താണെന്ന് അറിയത്തില്ല, ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ഇത് ഈ ഗ്ലാസിന്റെ ഉള്ളിൽ, ട്രാൻസ്പറന്റ് ഗ്ലാസിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് വെളിപ്പെടുന്നു. ഇതേപോലെ നമ്മൾ ക്രിസ്തുവിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തണം. ക്രിസ്തുവിന്റെ തേജസ്സാണ് പിതാവ്. ക്രിസ്തുവിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. തന്റെ തേജസ് തന്റെ തലയാണ്. ആ തേജസ്സിനെ നാം വെളിപ്പെടുത്തുവാനായിട്ട് എഴുതിയിരിക്കുകയാണ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ആര്? നാം കണ്ണാടിയിൽ എന്നതുപോലെ കാണണമെന്ന്. മക്കളെ, ഇതിലേക്കാ ദൈവം നമ്മൾ വിളിക്കുന്നത്, അതിലേക്ക് നമ്മൾ പോകണം. ഇതുകൊണ്ടാണ് ജയിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ പ്രതിബിംബിക്കുമ്പോഴാണ് നാം ജയം പ്രാപിക്കുന്നത്. മനുഷ്യ മക്കള് ഇതേപോലെയാ. ഒന്നും പ്രതിബിംബിക്കത്തില്ല. അവരുടെ അകത്ത് വയ്ക്കുക, അവരെ കാണിക്കും. നേരത്തെ പറഞ്ഞതുപോലെ കമ്പനിയെ അറിയിക്കും. കമ്പനിയെ ഇതാണ് അറ്റ്ലസ് വെയർ, സോ ആൻഡ് സോ ഇന്റർനാഷണൽ ഗ്രൂപ്പ്, ഇന്ത്യൻ കാര്യം, ഞങ്ങളെ കുറിച്ച്, അവരുടെ കമ്പനിയുടെ ആഡ്, അവരുടെ ചർച്ചിന്റെ, അവരുടെ സ്വന്തം മഹത്വം. ഇതൊക്കെ പറഞ്ഞ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവനല്ല, തന്നെ അയച്ചവന്റെ മഹത്വം. ഇതാണ് അയച്ചവന്റെ മഹത്വം. പിതാവ് തന്നെ അയച്ചു, തന്റെ അയച്ചവന്റെ മഹത്വം. ഈ പാലിലെ കണ്ണാടിയിൽ എന്തുപോലെ പുറത്തേക്ക് കാണിക്കുക, ഇതേപോലെ നമ്മുടെ അകത്തുള്ള ദൈവത്തെ നാം വെളിയിലേക്ക് കാണിക്കണം. നമ്മുടെ ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ട്. ആ ക്രിസ്തുവിന്റെ തല പിതാവാണ്. ആ ക്രിസ്തുവിനെ നാം പുറത്തേക്ക് വിടുമ്പോ, നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ വെളിപ്പെടുത്തുമ്പോ, നാം ദൈവപുത്രന്മാരെ വെളിപ്പെടുത്തുകയാണ്, ദൈവപുത്രനെ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് ദൈവത്തിന് വരുമ്പോ സകല സൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് വെളിപ്പാട് ദിവസം 2-3 ക്രിസ്തു വന്ന പോലെ നാം ജയം പ്രാപിക്കുന്നത്. ഇത് നമ്മളെ ജയിപ്പിക്കാതിരിക്കുന്ന സിസ്റ്റം നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. ജഡത്തെ അനുസരിച്ച് ജീവിപ്പിക്കുന്ന സിസ്റ്റം. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കുന്ന നിശ്ചയം. ആര് പറയുന്നു? ബൈബിൾ പറയുന്നു. നമ്മൾ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ പറയുന്നത് കഴിഞ്ഞ സഹോദരൻ ഒരു ജനുവായിട്ടുള്ള ചോദ്യം ആട്ടോ. അദ്ദേഹം ഇവിടുന്ന് ആരുടെ കേട്ട് പ്രസംഗം കേട്ട് പഠിച്ചാന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ചവരാ നമ്മൾ. ഇനി നമ്മൾ ഒരിക്കലും കെട്ടുപോകുന്നു. കേൾക്കുമ്പോ ഒരു സുഖവും സന്തോഷവും ഒരു പ്രത്യാശയൊക്കെ തോന്നും അല്ലെ? സത്യമാ, കെടാത്ത ബീജത്താൽ നമ്മൾ വീണ്ടും ജനിച്ചതാ. ശ്രദ്ധിച്ചു കേൾക്കുക. പക്ഷേ വീണ്ടും കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അറിയണോ, ഈ ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം, ഞാൻ ചിന്തിക്കുന്നു 8:30 തോന്നുന്നു, ഇന്ത്യൻ സമയം 8:30 ആ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നു. ചോദ്യത്തിന്റെ ഉത്തരം ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ സഹോദരങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ക്യൂവിൽ കിടക്കുന്ന 1 by 1 ആൻസർ ചെയ്യുന്നു. അപ്പോ പ്രിയ സഹോദരങ്ങളെ കാത്തിരിക്കും. ഗ്ലോറി, കാരണം ദൈവം എനിക്ക് പറഞ്ഞൊരു കാര്യം, രണ്ടൊരു ചത്തു വേരറ്റും പോയ വൃക്ഷം. ആ നിങ്ങൾ ആ സന്ദേശം കേൾക്കുമ്പോൾ അത് മനസ്സിലാവും, ഇത് നമുക്ക് അതല്ലല്ലോ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കണ്ണാടിയിൽ എന്നതുപോലെ പ്രതിബിംബിക്കുന്നവരായി തീരണം. കണ്ണാടിയിൽ എന്നതുപോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതിനുവേണ്ടി സകല സൃഷ്ടികളും ഇവിടെ കാത്തിരിക്കുന്നത്. അതാണ് ദൈവപുത്രന്മാരായി ജയം പ്രാപിക്കുന്നത്. ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത് വെളിപ്പാട് 21:7 ആരാധിച്ചാൽ ഏതെങ്കിലും സഭയിൽ അംഗമായാൽ നീ സ്വർഗ്ഗരാജ്യം ആകാശമാക്കുന്നു. വചനമില്ല എന്റെ മക്കളെ,
കർത്താവിന്റെ വചനം പറയുന്നത് വെളിപ്പാട് 21:7 ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഇത് അവകാശമാക്കണ്ടേ, അത് ഏതോ ഒരു ചർച്ചിന്റെ ഉള്ളിൽ കയറിയെന്ന് ആരാധിച്ച മാത്രം മതി. ജയിക്കുന്നവൻ ജയിക്കണം മക്കളെ, ജയിക്കണം. ദൈവപുത്രന്മാരായി നാം വെളിപ്പെടണം. ക്രിസ്തുവിന്റെ ഫേസിനെ കണ്ണാടിയിൽ എവിടെ എന്നതുപോലെ നാം പ്രതിബിംബിക്കണം. അതൊരു പ്രോസസ്സാ, അതൊരു പ്രവർത്തന, അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അത് നടക്കുന്നതനുസരിച്ച് 30 മേനി, 60 മേനി, 100 മേനി. ഇന്ന് ഞാൻ ദിവസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ സന്ദേശം ഇതാ കർത്താവ് നിരന്തരം കേൾക്കുന്നവർക്ക് അവർക്ക് ഇതാ ഒരു 60-നും 100-നും ഇടയ്ക്കുള്ള ഒരു മാർക്ക്, ഒരു മേനി കിട്ടുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കും. 60-നും 100-നും ഇടയ്ക്ക് നിങ്ങൾ അതനുസരിച്ച് അധ്വാനിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാവരെക്കാളും ഞാൻ അധ്വാനിച്ചിരിക്കും. ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ ഈ വചനത്തിലൂടെ വളരണം. അങ്ങനെ ആ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് വരുവാൻ. ഇത് ആളുകളെ ജസ്റ്റ് കഷ്ടി പാസാക്കി ദൈവരാജ്യം കയറ്റാൻ വേണ്ടിയല്ല ഈ ക്ലാസ്, പകരം ദൈവരാജ്യത്തിലെ വലിയ വലിയ സ്ഥാനങ്ങൾ. വിശുദ്ധ ശബരിപുത്രന്മാർ ചോദിച്ച ആ സംഭവം ഉണ്ടല്ലോ, യാക്കോബ് യോഹന്നാനൊക്കെ ചോദിച്ചത് യേശുവിനോട് വന്നിട്ട്, യേശുവെ നിന്റെ ഇടത്തും വലത്തും ദൈവരാജ്യത്തിൽ ഇരിക്കുവാനുള്ള വരം തരണം എന്നൊക്കെ ചോദിച്ചു. അതേപോലെയുള്ള ആ വ്യക്തിത്വങ്ങളെ ഒരുക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ സന്ദേശം നിങ്ങൾക്ക് തരുന്നത്. അപ്പോ താഴെ ജസ്റ്റ് പഠിച്ചു വരുന്നവർക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകും. കാരണം അവർ ധാരാളം തെറ്റ് കേട്ട് 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 ആട്ട അവരുടെ ഹൃദയം മുഴുവൻ നിറച്ചു വെച്ചിട്ടേ ഈ വരുന്നേ. അപ്പൊ അവർക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലായ്മയൊക്കെ തോന്നുകയൊക്കെ ചെയ്യും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്ത് വല്ലായ്മ തോന്നിയാലും നിങ്ങൾ ബൈബിളിലെ വചനം വിശ്വസിച്ച് അതിലടിസ്ഥാനം എടുക്കുക. പ്രസംഗരുടെ പ്രസംഗത്തെയൊക്കെ തൽക്കാലം കേട്ടിട്ട് അത് അങ്ങനെ തന്നെയോ എന്ന് ബരോയിലുള്ളവരെ പോലെ ഉറപ്പിച്ച് ഉത്തമന്മാരാകാൻ പ്രത്യേകം ഉപദേശിക്കുകയാണ്. ഒന്ന് ചതിയിൽ പെട്ടുപോകരുത്. പിതാവിനുള്ള സ്ഥാനം പിതാവിന് കൊടുക്കുക, പുത്രനുള്ള സ്ഥാനം പുത്രന് കൊടുക്കുക, പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം പരിശുദ്ധാത്മാവിന് കൊടുക്കുക. നിങ്ങൾ ഒന്നുകൊണ്ട് ഒന്നിനെ ക്യാൻസൽ ചെയ്യാനൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആർക്ക് മാർക്ക് പോയി? അവനവന് മാർക്ക് പോയി. പാലിന്റെ കളർ കറുപ്പാന്ന് 10 പേര് പറഞ്ഞു എന്നാൽ ഇതും പറഞ്ഞ് നിങ്ങൾ അത് എഴുതി വെച്ച് നിങ്ങൾക്ക് പോയി. ആ ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല, അതങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ സന്ദേശത്തിൽ ആ ചിന്തിച്ച ചിന്ത ഇതുമായുള്ള ബന്ധത്തിലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളെ കുറിച്ചാണല്ലേ. അപ്പോ അതും ഒന്ന് തൊട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുക. നമ്മള് 2 ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകള്, അതായത് യേശുവിനെ ദൈവം എന്നാക്കി മാറ്റിയിട്ട് ബൈബിളിനെ തന്നെ കൺഫ്യൂസ് ചെയ്യുക. ആ രീതിയിലുള്ള വാക്യങ്ങൾ, യേശു ക്രിസ്തു ദൈവമായിരുന്നുവെന്നും അതായത് ദൈവവചനമായിരുന്നുവെന്നും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുക, തന്നെത്താൻ ഒഴിച്ച്, അതായത് യേശു ആ ഭാഗം വേണ്ടെന്ന് വെച്ചെന്ന്, മുറുകെ പിടിക്കണ്ടെന്ന് വെച്ചെന്ന് ഫിലിപ്പിയ 2 പറഞ്ഞേ, തന്നെത്താൻ ഒഴിച്ചു. അടുത്ത സ്റ്റെപ്പ് തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനാക്കി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റു ഉയർത്തി എന്നേക്കുമായി അനുഭവിച്ചു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചതാണ്. അപ്പോ ആദിയിൽ വചനമായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇത് ഇതിനെ ഇപ്പോ അത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. പുതിയതായിട്ട് കേൾക്കുന്ന സഹോദരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ www.kingdommessage.com എന്ന വെബ്സൈറ്റിൽ പോയി ഇതിന്റെ പ്രീവിയസ് സന്ദേശങ്ങൾ മനസ്സിലാക്കിയാണ്. അപ്പോ ആ ഇന്ന് നമ്മൾ 3 ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കിലേക്കാണ് നമ്മൾ അന്ന് മൂവ് ചെയ്യുന്നത്. അപ്പോ ഒരു സംശയമാണല്ലോ നമ്മളിപ്പോ തീർക്കുവാനായിട്ട് ദൈവം സഹായിച്ചത്. ഹലോ, ഐ ലവ് യു, ഐ താങ്ക് യു ഫാദർ. ലോർഡ് ഐ ലവ്. കഴിഞ്ഞ സന്ദേശം ഒന്നാമത് തീർത്ത ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് റോമലേഖനം 9:5 നിങ്ങൾക്കറിയാലോ, പിതാക്കന്മാരെ അവർക്കുള്ള തന്നെ ജനപ്രകാരം ക്രിസ്തു അവരും നല്ല ഉത്ഭവിച്ചത് അവൻ സർവത്തിനും ഏത് ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആ വചനം പ്രസംഗരുടെ സ്ഥിരം ഒരു പ്രസംഗവേദിയിൽ യേശുവിനെ ദൈവമാക്കുന്ന, അതായത് ദൈവപുത്രനായ നമ്മുടെ കർത്താവായ യേശുവിനെ ദൈവമാക്കി പിതാവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമായിരുന്നു അവിടെ. അങ്ങനെ യേശുവിനെ കൊണ്ട് പിതാവിനെ മറക്കരുത്, പിതാവ് ഏകസത്യ ദൈവമെന്ന് ഞാനല്ല പറഞ്ഞത്, കർത്താവായ യേശു തന്നെയാണ് യോഹന്നാൻ 17:3 പറഞ്ഞത്. പിതാവായ ഏകസത്യ ദൈവമേ നമുക്കുള്ളൂ, ഞാനല്ല പറഞ്ഞത്, പിതാവായ ഏകസത്യമേ നമുക്കുള്ളൂ. ആര് പറഞ്ഞു? ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ കർത്താവ് ക്രിസ്തു ആയതുകൊണ്ട് ഞാൻ അതിന് ആമയം പറയും. നിങ്ങളുടെ കർത്താവ് ക്രിസ്തു ആണെങ്കിൽ ആ പറഞ്ഞതിന് നിങ്ങൾക്കും ആമയം പറയാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ആ വചന അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി ആ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് KJV-യും KJSV-യും ഒക്കെ കിംഗ് ജെയിംസ് വെർഷനും അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെർഷനും ഒക്കെ
പറയുന്ന ആ രംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. Who's are the fathers and of whom are concerning the flesh Christ came, who is over all. ഇവിടെ കോമയുണ്ട്, who is over all. God blessed forever. അവൻ എല്ലാറ്റിനും ഉപരിയായി ദൈവം എന്നേക്കും അവനെ അനുഗ്രഹിച്ചു എന്ന ആ വാക്ക് നമ്മൾ കേട്ടതാണ്, നമ്മൾ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഞാൻ ആ സ്ക്രീൻ ഷെയർ ചെയ്ത് അങ്ങ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കും ആദ്യമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാക്കി പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ആ വാക്യം. ഇനി അതിന്റെ റൈറ്റ് ട്രാൻസ്ലേഷൻ അവിടെ പറയുന്ന ഒരു കാര്യം, ഇതാ കെ ജെ വി ഒക്കെ കൊടുത്തിട്ടുണ്ട്, അവൻ എല്ലാത്തിനും വീതയുള്ളവനായി ദൈവം എന്നേക്ക് അനുഗ്രഹിച്ചു. ഇതാണ് റൈറ്റ് ട്രാൻസ്ലേഷൻ. അപ്പോ പ്രിയ സഹോദരങ്ങൾ, അതിന്റെ സന്ദേശങ്ങളൊക്കെ റൈറ്റ് ട്രാൻസ്ലേഷൻ പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ അവിടെ പറയുന്നു പറഞ്ഞിട്ടില്ല എന്ന് ഇതാ നിങ്ങൾക്ക് സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി അടുത്തത് അതിന്റെ സപ്പോർട്ടീവ് വേർഡുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത വാക്യം നമ്മൾ ചിന്തിച്ചത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ആ വെബ്സൈറ്റിലെ ആ സന്ദേശങ്ങൾ പോയി കേൾക്കുക. രണ്ടാമത്തെ കൺഫ്യൂഷൻ വേർഡ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി. അപ്പൊ യേശുവിനെ മഹാദൈവമാക്കി ഇതാ മാറ്റിയിരിക്കുന്നു. ഓക്കെ, എന്നാൽ അങ്ങനെയല്ല എന്നും ഇതാ നമ്മൾ അതിന്റെ ട്രാൻസ്ലേഷൻ ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് പോയി നമ്മൾ അത് മനസ്സിലാക്കിയായിരുന്നു. മാത്രമല്ല കിങ് ജെയിംസ് വേർഷൻ എസ് വിയിലും ഒക്കെ അവൻ എഴുതിയിട്ടുണ്ട് ഇവിടെ യേശു ക്രിസ്തു മഹാദൈവമായിരിക്കുന്നു, പക്ഷെ യേശു സ്വന്തമാവെന്ന് പറയുന്നു, പിതാവായി ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് ഇതാ യോഹന്നാൻ 17:3 അപ്പൊ തന്നെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു 8:6 പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അപ്പൊ യേശു ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവിടെ തന്നെ ആ വാക്യത്തിന് കൊടുത്തിരിക്കുന്നു, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അപ്പൊ പിതാവിനെ ഏകദൈവമെന്നും യേശുവിനെ ഏക കർത്താവുമെന്നും വചനം പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആമേൻ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആമേൻ പറയാം, അല്ല വചനത്തോട് എതിർത്ത് പ്രസംഗകരോട് ചേരുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏത് പ്രസംഗകർ, വചനത്തിന് വിരുദ്ധമായി പ്രസംഗിച്ച പ്രസംഗകർ, അല്ലാതെ നല്ല നല്ല പ്രസംഗകരന്മാരും നമുക്കുണ്ട്, എന്നാൽ വിരുദ്ധമായി പ്രസംഗിച്ച പ്രസംഗകരോട് ചേർന്ന് ആമേൻ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്കാകാം. ദൈവം നമ്മളെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. ഏത് തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഇപ്പൊ നമുക്കുണ്ട്. നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും നിങ്ങളുടെ യാതൊരു തർക്കവും എനിക്കില്ല. ലോണെല്ലാം നിങ്ങളെല്ലാവരും ദൈവവചനപ്രകാരം തിരഞ്ഞെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഇതിനോട്. എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ ഗ്ലോറിയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. സത്യം പറയുമ്പോൾ സത്യം സ്വതന്ത്രമാണ്. ഇനി അത് എന്താണ് എന്ന് ദൈവത്തിന്റെ വചനം ഇതാ വ്യക്തമായിട്ട് പറയുന്നു. ഇതാ മഹാദൈവം നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു എന്നല്ല, രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ സന്ദേശം നമുക്ക് കിട്ടു, അതായത് മഹാദൈവം അതാണ് പിതാവായ ദൈവം, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇവരുടെ പ്രത്യക്ഷത ഇത് ഇളകാത്ത രാജ്യത്തിൽ രണ്ടുപേർക്കും ഒരുമിച്ച് ഭരിക്കുന്നതാണെന്ന് കഴിഞ്ഞ സന്ദേശം മനസ്സിലാക്കി. അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് പോയി കേൾക്കുക, മനസ്സിലാക്കുക. താങ്ക് യു. നമ്മൾ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ സന്ദേശം മനസ്സിലാക്കിയത് ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വരുന്നു എന്നുള്ളതിനെ വേണമെങ്കിൽ മാറ്റിയിട്ട് ആ മാറ്റിയത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി വരുന്നു. ഗ്ലോറി, പെട്ടെന്ന് എനിക്കത് കേട്ടാൽ മനസ്സിലാകും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ രാംനാഥ് കോവിന്ദിനെ വെട്ടിക്കളഞ്ഞു എന്നതുപോലെ പിതാവായ ദൈവത്തെ വെട്ടിക്കളഞ്ഞ് പോയ സംഭവമാണ് കഴിഞ്ഞ സന്ദേശത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ഇതാ ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇതാ മഹത്തായ ദൈവത്തിന്റെയും നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെയും മഹത്തകരമായ പ്രത്യക്ഷത, രണ്ടുപേരാണ് ഒരാളല്ല. ഹല്ലേലൂയ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതാ പിന്നെ ഗ്രേറ്റ് മറ്റു ട്രാൻസ്ലേഷനുകളുടെ ഇതാണ് എഴുതിയിരിക്കുന്നത് അവിടെ. ഇനി അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങൾ നമ്മളൊക്കെ അന്ന് നമ്മൾ അന്ന് കാത്തിരിക്കുന്നത് അന്നത്തെ കാലത്ത് അവൻ കാത്തിരുന്നത് ദൈവരെ ഇളകാത്ത രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. അതായത് ബ്ലസ്സഡ് ഹോപ്പ്, യഥാർത്ഥത്തിൽ ആ ബ്ലസ്സഡ് ഹോപ്പ് എന്ന് പറയുന്നത് ഇളകാത്ത രാജ്യം ദൈവരാജ്യത്തെ കാത്തിരുന്നവനായ മന്ത്രി എന്നല്ല നാം അവിടെ കാണുകയുണ്ടായി. നാം അത് കൂടുതൽ പഠിച്ചതാണ് ഈ ഭാഗത്തിലെ വാക്യങ്ങൾ. അതിൽ ഗ്രേറ്റ് ഗോഡ് എന്ന് പറയുന്നതല്ല, പിതാവായ ദൈവത്തെ കുറിച്ചാണ് എന്നുള്ള വാക്യങ്ങളാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതാ താഴെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമുക്ക് നിയർ ഹോപ്പും ഉണ്ട്, ഫൈനൽ ഹോപ്പും ഉണ്ട്. നിയർ ഹോപ്പ് എന്ന് പറയുന്നത് കർത്താവ് യേശുവിന്റെ വരവാണ്. എന്നാൽ ഫൈനൽ ഹോപ്പ് എന്ന് പറയുന്നത് ഇളകാത്ത രാജ്യം നാം പ്രാപിക്കാൻ പോവുകയാണ്. നമ്മുടെ ഫൈനൽ ഹോപ്പ് അതിപ്പോഴല്ല, പിതാവായ ദൈവം എല്ലാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ വെളിപ്പാട് 21 പറയുന്ന ആ ഭാഗം വരുമ്പോഴാണ് പിതാവും പുത്രനും ഒരുമിച്ച് ഒരു സിംഹാസനത്തിലിരുന്ന് അവർ വാഴുന്ന രംഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. വെളിപ്പാട് 22:1-3 വാക്യങ്ങളൊക്കെ നമുക്കിത് കാണാനായിട്ട് കഴിയും.
ഇളകാത്ത രാജ്യം, യേശു വാഴുന്ന രാജ്യം, 1000 വർഷം ഇളകുന്ന രാജ്യമാണ്. അതിനെല്ലാം പിതാവ് ഇളകിക്കളഞ്ഞ് ഇളകാത്ത രാജ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഇത് നാം മനസ്സിലാക്കിയതാ. അപ്പോ ഇതെല്ലാം വാക്യം കാണിക്കുന്നത് നിങ്ങൾ വാക്യം നോക്കി കാര്യങ്ങൾ ഉറപ്പിക്കാണ്. ഇന്ന് കൺഫ്യൂഷിംഗ് വേർഡ് 3 നമ്മൾ കയറുകയാണ്. 3 ഇതാ അത് യോഹന 1 5 20 അടുത്ത കൺഫ്യൂഷിംഗ് വേർഡ് അവിടെ എഴുതിക്കുന്നു, ദൈവപുത്രൻ വന്നു എന്ന് സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയും. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെയാവും. അവൻ സത്യദൈവം നിത്യജീവനുമാണ്. ഇത് പ്രസംഗമല്ല, ഈ വചനത്തിന് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് അല്ല, പക്ഷെ പ്രസംഗകർ ഇത് ഡീപ്പ് ട്രാൻസ്ലേഷൻ ആക്കി ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആക്കി മാറ്റി. അതാണ് വിഷയം. അതായത് ഇവർക്ക് യേശുവിനെ പിതാവിന്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ ആ വ്യഗ്രത, അങ്ങനെ പിതാവിനെ ക്യാൻസൽ ചെയ്യുക, ക്രിസ്തു മാത്രം ആ പിതാവിനോട് അടുക്കളയിലെ പകരം ക്രിസ്തുവിനെ തന്നെ പിതാവാക്കി ദൈവമാക്കി മാറ്റിയിട്ട് പിന്നെ പിതാവിനോട് അടുക്കുന്ന ആ പ്രവർത്തനം ഇല്ല, പിന്നെ ഡിവോഷൻ സൈഡിൽ മാത്രം തന്നാണ്. അപകടമാണ്, അപകടം അങ്ങനെ ചെയ്യുന്നു. അപകടം കഥ പറഞ്ഞ എന്നെ കർത്താവ് കഥ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. അപ്പൊ താനും പിതാവ് രണ്ടായിട്ട് യേശു കാണിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശു പറയുന്നു ഞാൻ വന്ന എന്തിനാ, ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ. അത് നമ്മളോട് പറയുന്നത് എന്റെ പിതാവിന് ഇഷ്ടം ചെയ്താലും നീ സ്വർഗ്ഗത്തിൽ കിടക്കത്തുള്ളൂ. അപ്പൊ എന്നെ കർത്താവ് ഒന്ന് വിളിച്ചാലോ, നിന്നെ സൗജന്യമായിട്ട് ആദം വീണ പാപക്കുഴിയുന്ന നിന്നെ സൗജന്യമായി ഞാൻ വിടുവിക്കും. അത് സത്യമാണ്. രക്ഷ വേറെ, ദൈവരാജ്യം അവകാശമാക്കുന്നത് വേറെ. രക്ഷ സൗജന്യമാ, ദൈവരാജ്യം സൗജന്യമല്ല. അത് ഞാൻ നിങ്ങളും അവകാശമാക്കണം. ഇടുക്കുവാതലിലൂടെ കടക്കാൻ പോരാടുവി യേശു പറഞ്ഞ കാര്യം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കി നാം പ്രവർത്തിച്ചില്ലെങ്കിൽ അപകടം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ, നമ്മള് എഞ്ചിനീയറിംഗ് കോളേജില് മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ലാഭത്തോടെ നടത്തില്ല, ചുമ്മാ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ജയിക്കത്തില്ല, നല്ല രീതിയിൽ മനസ്സിലാക്കണം, നല്ല രീതിയിൽ മനസ്സിലാക്കണം, എങ്കിലും ജയിക്കൂ. എന്നിട്ട് അത് എഴുതണം. ഹല്ലേലൂയ. ഇതേപോലെ ഇവിടെയും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്. ഹല്ലേലൂയ. ആ അങ്ങനെയെങ്കിൽ ആ അറിവ് നമ്മളെ സ്വതന്ത്രമാക്കും, നമ്മളെ പാപത്തിൽ നിന്നെല്ലാം നമ്മളെ പരിപൂർണമായി പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ വിടുവിച്ച്, 1 യോഹന്നാൻ 3:9 പറയുന്ന പോലെ പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എടുക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവപുത്രം വന്നു എന്ന് സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയുന്നു. നാം സത്യദൈവത്താണ്. അവന്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെയാവുന്നു, അവൻ സത്യദൈവം നിത്യജീവനുമാണ്. ഇവിടെ 3 കാണിച്ചിട്ടുണ്ട്. 1 ദൈവപുത്രൻ, ആ ദൈവപുത്രനാണ് യേശു കർത്താവ്. 2 സത്യദൈവം, ആ സത്യദൈവമാണ് യഹോവയാം ദൈവം, പിതാവായ ദൈവം. ഈ ദൈവത്തെയാണ് യേശു ക്രിസ്തു പറയുന്നത് ഏക സത്യ ദൈവമായ പിതാവ്. ഈ സത്യദൈവത്തെയാണ് മിസ്റ്റർ പൗലോസ് 1:8-6 പറയുന്നത്, നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. തുടർന്ന് പറയുന്നു കർത്താവാ യേശു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അപ്പോ ഇതാ ഇവിടെ പറയും ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ യേശുവിനെയാണ് പറയുന്നത്. സത്യദൈവം എന്ന് പറഞ്ഞാൽ യഹോവയാം ദൈവത്തെയാണ് പറയുന്നത്. അറിവാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 3 കൂട്ടിലൂടെ ഉണ്ട്. എന്നിട്ട് അവസാനം ഇതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്ന ട്രാൻസ്ലേഷൻ, അത് മനുഷ്യർ തെറ്റായി ധരിക്കുന്നത്, ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തെറ്റായി ധരിക്കുന്നത്, അവസാനം യേശുവിന് പിതാവിനെ മാറ്റിയിട്ട് യേശുവിനെ ഇവിടെ സത്യദൈവമാക്കി. അതാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അവൻ സത്യദൈവം നിത്യജീവനമാകും. അപ്പൊ പ്രസംഗം പ്രസംഗിക്കുന്നത് യേശു സത്യദൈവം നിത്യജീവനമാകും. അങ്ങനെയല്ല അവിടെ. അവിടെ യഥാർത്ഥത്തിൽ പറയുന്നത് പിതാവിനെ കുറിച്ചാണ്. പിതാവാണ് സത്യദൈവം. അവിടെ നമ്മൾ എന്തിനാ വടി കൊടുത്ത് അടിമേടിക്കണേ? ഏത്ത ഒരു പക്ഷെ അറിവില്ലാത്തതുകൊണ്ട് പ്രസംഗിച്ചെങ്കിലോ, ഇനി അറിഞ്ഞിട്ട് പ്രസംഗിച്ചാൽ, അറിഞ്ഞിട്ട് നീ പ്രസംഗിച്ചാൽ നല്ല അടി കിട്ടും. അറിയാതെ തെറ്റ് ചെയ്യുന്നവര് കുറച്ചടി കിട്ടും, അറിഞ്ഞിട്ട് തെറ്റ് ചെയ്താൽ കുറെ അടി കിട്ടും. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മൾ നമ്മളെ മാത്രമല്ല ഉപദ്രവിക്കുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിക്കുക. ഹലറിയ. ഇതിനു മുമ്പ് പ്രസംഗിച്ചവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ വചനത്തെ സപ്പോർട്ട് ചെയ്യണം. ഈ വചനത്തിലുണ്ടോ? പറ വചനത്തിൽ ഇല്ല, മിണ്ടരുത്, അപകടമാണ്. നാം ദൈവവചനത്തെ റൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ വചനപ്രകാരം എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അങ്ങനെയല്ല, ഇങ്ങനെയാണ്. നോ 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 നോ, പ്ലീസ്, ദൈവവചനം എഴുത്, എന്നിട്ട് സംശയം. വചനം ഇല്ലാത്തതൊക്കെ നമ്മളെയാണ്. റോമലേഖനം 3:4 പറയുന്നത് ദൈവസത്യമാണ്, അതായത് ദൈവവചനമാണ് സത്യം. സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവരെന്ന് വരും. അപ്പൊ മനുഷ്യൻ പറയുന്ന ബോഷ്ക്ക്, ദൈവവചനം സത്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവവചനം കൂട്ടിയിട്ട കാര്യങ്ങൾ. അപ്പൊ എനിക്കും മനസ്സിലാകും, കുറെ എവിടെയെങ്കിലും ഞാൻ തെറ്റിട്ടുണ്ടെങ്കിൽ എനിക്കും കറക്റ്റ് ചെയ്യാമോ? ഓക്കെ, ഞാനും തികഞ്ഞൊരു മനുഷ്യനല്ലല്ലോ. തികഞ്ഞവനാ യേശു എന്റെ തലയായിട്ടുണ്ട്. യേശു എന്റെ കർത്താവ്. പ്രിയ സഹോദരങ്ങളെ, ആ വാക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. യഥാർത്ഥത്തില് യോഹന്നാൻ 15 മുതൽ യേശു സ്വന്തം വാവുകൊണ്ട് പറഞ്ഞ അതിനെ വെട്ടുകയാണ്. അതിനെ വെട്ടുകയാണ് യേശു പറഞ്ഞ, ഏക സത്യദൈവമായ നിന്നെ, പിതാവായ ദൈവത്തെ, ആ പിതാവ് വായിച്ചിരിക്കുന്ന യേശു എന്ന തന്നെ ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ഇവിടെ നേരെ തിരിച്ചിട്ട് ക്രിസ്തുവാണ് സത്യദൈവം എന്ന് അങ്ങ് മാറ്റി. ശ്രദ്ധിച്ചേ, അത് പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ആദ്യം തന്നെ പറയുന്നു, ദൈവപുത്രൻ യേശു വന്നു എന്ന് സത്യദൈവത്തെ അറിയാൻ വിവേകം തന്നു. രണ്ടോ മൂന്നോ പേരുടെ വാക്യങ്ങളാണ് നമുക്ക് ഏത് കാര്യം ഉറപ്പാക്കാം. ഇത് തന്നെയല്ലയോ യോഹന്നിൽ 1 വന്നിട്ട് പറയുന്നേ, ദൈവത്തെ, സത്യദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവം ആത്മാവാണ്, തന്നെ മാറിലിരിക്കുന്ന പുത്രൻ, അതാണ് യേശു ക്രിസ്തു ദൈവപുത്രൻ. പിതാവിനെ വെളിപ്പെടുത്തുന്നു, അതല്ലേ ഇവിടെ എഴുതിയേക്കണേ, സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു. അപ്പൊ വിവേകം തന്നു കഴിഞ്ഞാൽ പിന്നെ യേശു പിന്നെ ദൈവമായി മാറും, പിതാവിനെ ആക്കി മാറ്റും. കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടു, ഇതാ അബ്ഷാലോ ദാവീദിന്റെ ഒരു മകൻ, ആ ദാവീദിന്റെ മകൻ അപ്പനെ ഓടിച്ച് മകൻ രാജാവായി. ഇതേപോലെയാണ് യേശു എന്ന് എന്ത് ചെയ്യുന്നു, പിതാവിനെ മാറ്റിയിട്ട് താനങ്ങ പിതാവിന്റെ സ്ഥാനത്തേക്ക് കയറി. ഞാൻ ഒരിക്കലും പകരം താൻ പറയുന്നത് എനിക്ക് പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലത്തില് ഇതാ നമ്മൾ വീണ്ടും ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും, ഇത് യഥാർത്ഥത്തില് ഇതാ കെ ജെ വിയിൽ ഒക്കെ കടന്നു വരുമ്പോ യഥാർത്ഥത്തില് അവൻ സത്യദൈവം നിത്യജീവനാകുന്നു എല്ലാം അവിടെ എഴുതിയേക്കണം. This is നിങ്ങൾ ഈ വായിക്കുന്ന ഭാഗം എന്നെ മാറ്റിയത്. അവൻ സത്യദൈവം നിത്യജീവൻ, ഈ ഭാഗം വരെ മലയാളം കറക്റ്റ് ആണോ? അത് കഴിഞ്ഞപ്പോഴാണ് മാർക്ക് പോയത്. അവിടെ എഴുതിയിരിക്കുക, This is the true God and eternal life. ഇതാകുന്നു സത്യദൈവവും നിത്യജീവൻ. ഇതൊരവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്, ശരിക്കും പറഞ്ഞ ഒരവസ്ഥ. ഫൈനലി നമ്മൾ ആ ക്രിസ്തുവിൽ നമ്മൾ പിതാവുമായി ഒന്നായി ചേർന്ന് നിത്യജീവൻ ഇല്ലാത്ത നമ്മൾ ക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കുന്ന ആ അവസ്ഥയെ കുറിച്ചാണ് ഈ പറയുന്നത്. സ്വർഗവും ഭൂമിയും ഒന്നായി തീരുന്ന ക്രിസ്തുവിലുള്ള അവസ്ഥയുണ്ട് എഫേസ്യരിലെ 1:9. ആ അവസ്ഥയെ കുറിച്ചാണ് ഈ പറയുന്നത്, ഒന്നായി തീരുന്ന അവസ്ഥയെ കുറിച്ച്. സ്വർഗവും ഭൂമിയും ഒന്നായി തീരും, ദൈവവും മനുഷ്യനും കൂടെ ക്രിസ്തുവിൽ ഒന്നായി തീരും. ഈ ഒരു അവസ്ഥയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോ അത് നിങ്ങൾ അങ്ങനത് അറിയത്തില്ല, പിന്നെ അപ്പോ നമുക്ക് ഇത് മനസ്സിലാകത്തില്ല. പിന്നെ നമുക്ക് അങ്ങനെ അറിയാം, നമ്മൾ ഇതുവരെയും വിഗ്രഹ പരിചയ ഹേതുവായി നമ്മൾ ആരാധിച്ച് ആരാധിച്ച് നമ്മളെ യേശുവിനെ ദൈവമാക്കി ആരാധിച്ചു അങ്ങ് അവസാനിപ്പിച്ചു. അങ്ങനെയല്ല, ഡിവോഷണൽ സൈഡ് നമുക്ക് വേണം, ഡിവോഷണൽ സൈഡ് നമുക്ക് വേണം. പക്ഷേ ആരാധന അപ്പോ തന്നെ ഓപ്പറേഷൻ സൈഡ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യരുത്. ഓപ്പറേഷണൽ സൈഡ്, അതായത് യേശു ക്രിസ്തു കാത്തിരിക്കുന്ന ഒരു സൈഡ് ഉണ്ട്, അത് നമ്മൾ ക്യാൻസൽ ചെയ്യരുത്. ഗ്ലോറിയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഇന്ന് യേശു ക്രിസ്തു കാത്തിരിക്കുന്ന ഓപ്പറേഷണൽ സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാ എബ്രായ ലേഖനം 10 പുതിയാണ്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പഴയകാലത്തൊക്കെ അറിയാം, അത് കേട്ടിട്ടുണ്ട്. അതിൽ ജീവിക്കുന്നുണ്ടോ എന്ന് മാത്രം സംശയമുള്ളൂ, കേട്ടിട്ടുണ്ട്. ഇതാ ഇവിടെ എഴുതിയിരിക്കുകയാണ് എബ്രായം 10:12-13. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാൻ കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട്, എന്താണ് ഓപ്പറേഷണൽ സൈഡ് എന്ന് പറയാണ്, വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദമിടുവാൻ കാത്തിരിക്കുന്നു. യേശു എന്റെ പരിപാടിയെല്ലാം തീർന്നും പറഞ്ഞു നമ്മൾ ഇരിക്കുക, ഇല്ലില്ലില്ല, ഇപ്പോഴും കാത്തിരിപ്പ, ഓപ്പറേഷൻ ഫിനിഷ് ആയിട്ടില്ല. നമ്മളോട് പറഞ്ഞു, എന്റെ പിതാവ് എന്നെ ഓപ്പറേഷൻ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ഓപ്പറേഷൻ ഫിനിഷ് ആണ്. ഓപ്പറേഷൻ നടക്കുന്നത് പ്രധാനമായും മനുഷ്യ ഹൃദയത്തിലാണ്, മനുഷ്യന്റെ ഉള്ളിലാണ്. ഞാൻ ഈ പുറത്ത് സംസാരിക്കുന്നു, അതിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. ഇൻവിറ്റേഷൻ കൊണ്ട് ആരും സ്വർഗരാജ്യത്തിൽ പോവുകയില്ല, അകത്തൊരു മാറ്റം സംഭവിക്കും, ആള് മാറണം. കൊമ്പന്മാരായ നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ മാറും. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏത് പുറമേ വേല ചെയ്യുന്ന, പുറമേ പ്രസംഗിക്കുന്ന, പുറമേ രോഗികളെ സമോക്കുന്ന ശിശുമാരോട് പറയാണ് മത്തായി 18, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കടക്കുന്നു. മനസ്സിലായോ? ആരാണ് യേശുവിന്റെ പുറകെ പോകുന്ന ശിഷ്യന്മാരുടെ കുറിച്ചാണ് യേശു പറഞ്ഞത്. അപ്പോ ഒരു ഓപ്പറേഷൻ നമ്മുടെ ഉള്ളിൽ നടക്കണം, ഒരു മാറ്റം നമ്മുടെ ഉള്ളിൽ നടക്കണം. ചുമ്മാതൊന്നും മാറാൻ പറ്റില്ല, ചുമ്മാതൊന്നും മാറാൻ പറ്റില്ല. അതിനൊരു പ്രോസസ് ഉണ്ട്, ആ പ്രോസസ്സിലൂടെ തന്നെ പോകണം. എങ്കിലേ അകത്ത് ആള് മാറുകയുള്ളൂ. ഹല്ലേലൂയ. അത് യേശുവിലേക്ക് തിരിയുമ്പോ എല്ലാവിധ മൂടുപടവും മാറി നമ്മൾ ആള് മാറിയവരായി. നമ്മൾ ആള് മാറിയവരായി മാറും. അല്ല എങ്കിൽ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പൊയ്മുഖമാണ്, ഒരു പൊയ്മുഖമാണ്. നമ്മൾ അല്ലാത്തതിനെ നമ്മൾ അവതരിപ്പിക്കുകയാണ്, നമ്മളല്ലാതെ നമ്മൾ അതിനെ അവതരിപ്പിക്കുകയാണ്.
ഇന്ന് നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിയുന്നില്ല, കർത്താവിനെ അങ്ങോട്ടേക്ക് നയിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സന്ദേശം അടുത്തതിലേക്ക് നമുക്ക് തുടരാൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വായിച്ച ഭാഗമുണ്ടല്ലോ, സെക്കൻഡ് കൊരിന്ത്യൻ 3-ാം അധ്യായം. അവിടെ നമ്മൾ അതിന്റെ 17-ാം വചനം വായിച്ചു, കർത്താവ് ആത്മാവെന്ന് കർത്താവിന്റെ ആത്മാവിനോട് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ മൂടുപട നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കുന്നവരായി നാം എല്ലാവരും അത് കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ തേജസ് പ്രവേശിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, മക്കളെ ഇത് നോക്കിയേ, ഈ ഗ്ലാസ് കണ്ടോ നിങ്ങൾക്ക്, ഞാൻ കട്ടിയത് കൊള്ളോടല്ലോ, ഈ ഗ്ലാസ് കണ്ടോ, ഈ ഗ്ലാസ് നിങ്ങൾ സങ്കല്പിച്ചേ, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളില് ക്രിസ്തു വസിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളില് ദൈവം പരിപൂർണമായിട്ട് നമ്മളോട് വസിക്കുന്നുണ്ട്. ഇനി പക്ഷെ നമ്മള് എല്ലാവരും ഇതേപോലത്തെ ഒരു ഗ്ലാസ്, നമ്മളെ കാണിക്കുന്നത് നമ്മളെ ദൈവത്തെ അല്ല നമ്മൾ കാണിക്കുന്നത്, ക്രിസ്തുവിനെയല്ല നമ്മൾ കാണിക്കുന്നത്. പകരം നമ്മൾ കാണിക്കുന്ന ആരെയാണെന്നറിയാം, നമ്മൾ കാണിക്കുന്നത് നമ്മളെയാ കാണിക്കുന്നത്, നമ്മളെയാ കാണിക്കുന്നത്. ഈ ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മൾ നമ്മൾ എവിടെ നോക്കി നമ്മളെ ഒന്ന് കാണിക്കാനായിട്ടൊന്നും നോക്കിത്തരം. എപ്പോഴും എപ്പോഴും മോഹമൊക്കെ മാറ്റി നമ്മളെ കാണിക്കുക. കമ്പനി ആണെങ്കിൽ ഞാൻ ഇന്ന കമ്പനിയാ, ചർച്ച ആണെങ്കിൽ ഞാൻ ഇന്ന ചർച്ച, സോ ആൻഡ് സോ ഇന്റർനാഷണൽ ആണ് അല്ലെ, നമ്മളെ കാണിക്കും. ഇതൊക്കെ മാറ്റിയിട്ട് സ്വന്തം മഹത്വമൊക്കെ വിട്ടിട്ട് ഈ ഗ്ലാസ് ഒന്ന് ചിന്തിച്ച്, ഈ ഗ്ലാസ് ഇതാ കുറേശ്ശെ 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 ഇതിന്റെ കളറ് അങ്ങ് ട്രാൻസ് മാറി മാറി ഇതന്നെ ട്രാൻസ്പെറന്റ് ആകുവാണ്. അതായത് ഇതുപോലെ കാണാവുന്ന ഗ്ലാസ് പോലെ ആയി 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 മാറുമ്പോ അകത്തുള്ളതിനെ വെളിക്കാം. അപ്പൊ നമ്മുടെ അകത്ത് ക്രിസ്തുവിന്റെ തേജസ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ തേജസ് എന്ന് വെച്ചാൽ അതാണ് പിതാവ്, തന്റെ തലയുടെ തേജസ് പിതാവ്. ഗ്ലോറി, ആ ക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടിയിലെന്നതുപോലെ പ്രതിബിംബിക്കണം. ഇതേപോലെ നമ്മൾ മാറണം. ഓരോ നിമിഷം ഇതിന്റെ കളർ മാറി മാറി വരുമ്പോൾ വരും അകത്തുള്ള പാല് കാണാൻ. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടെങ്കിൽ നമ്മളെ കണ്ടവനും ക്രിസ്തുവിനെ കാണണം. അങ്ങനെ ക്രിസ്തുവിനെ കാണുമ്പോൾ ദൈവം ക്രിസ്തുവിലൂടെ ഭൂമിയിലേക്ക് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുക, അതൊക്കെ പ്രവർത്തിക്കുക. ഇന്ന് നമ്മള് ന്യായപ്രമാണം കൊണ്ട് ചെയ്യുന്ന പരിപാടി എന്നറിയാമോ, അതായത് നിയമങ്ങൾ കൊണ്ട്, നിങ്ങൾ മോശിക്കേണ്ട ന്യായപ്രമാണം മാത്രമല്ല കേട്ടോ, നിയമങ്ങൾ കൊണ്ട് ചെയ്യുന്ന പരിപാടി എന്നറിയാമോ, നിയമങ്ങൾ കൊണ്ട് നമ്മൾ ഒരു മൂടുപടം ഉണ്ടാക്കുക. നമ്മുടെ മൂടുപടം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളാണ് മാറത്തില്ല, നമ്മൾ പഴയ ആള് തന്നെയാണ്, പഴയ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ നമ്മുടെ ചിന്തകളെ പുറത്തിറങ്ങാതെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുക. കഴിഞ്ഞ സന്ദേശങ്ങളില് എവിടെയോ സന്ദേശങ്ങളില് ഒന്ന് രണ്ട് പ്രാവശ്യം പറയാനായിട്ട് ഇടയായി. ഇതാ നമ്മൾ ഇതാ പലർക്കും അവരുടെ ഉള്ളില് പല പല തിന്മ സ്വഭാവവും, ആ തിന്മ സ്വഭാവങ്ങൾ വെളിപ്പെടാതിരിക്കാനായിട്ട് ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു ചിലർക്ക് ഒരു പദ്ധതി ഉണ്ട്, എവിടെ ചെന്നാൽ എന്തെങ്കിലും ഒന്ന് മോഷിച്ചുകൊണ്ട് പോവുക, എന്തെങ്കിലും ചൂണ്ടിക്കൊണ്ട് പോവുക. സോ ഏത് പണക്കാരുടെ വീട്ടിലെ കൊച്ചായിരിക്കും, പക്ഷെ അവർ അവന്റെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്തെങ്കിലും ഒന്ന് ചൂണ്ട്. അപ്പോ ഇത് സൂപ്പർ മാർക്കറ്റിലെ കാര്യം ഇതുകൊണ്ട് തല അവർക്ക് വല്ലാതെയായി, അവർ ആകെ വിഷമിച്ചു. അവസാനം ക്യാമറ വെച്ചിട്ട് പോയി വെറുതെയിൽ ആള് കൊണ്ടുപോവുക. പിന്നെ അവരെന്ത് ചെയ്ത പരിപാടി, ഇവിടെ ഒരു നിയമം കാണിച്ചു. അവിടെ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അപ്പൊ അവിടെ ഇവിടെ ചുമരിലൊക്കെ ഒട്ടിച്ചു വെച്ചാൽ ഈ അകത്ത് കള്ള സ്വഭാവം ഉള്ള ആൾ അകത്ത് കയറി, അകത്ത് കള്ള സ്വഭാവം ഉള്ള ആൾ അകത്ത് കയറിയിട്ട് കക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടിയപ്പോഴാ കണ്ടത്, അയ്യോ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തില, പെട്ടെന്ന് കൈ തിരിച്ചു കണ്ടോ, അവൻ കട്ടില്ലല്ലോ, അവൻ നല്ല ഇപ്പൊ അവൻ നല്ലവനല്ലേ, അവൻ കട്ടില്ലല്ലോ. പക്ഷേ അവന്റെ ഉള്ളിൽ നിന്ന് കളവ് സ്വഭാവം പോയോ? പോയില്ല. കളവ് സ്വഭാവം അവന്റെ അകത്ത് തന്നെ ഉണ്ട്, പക്ഷെ അവൻ കട്ടോ കട്ടില്ല. അപ്പോ ഒരു അവനിപ്പോ ഒരു മാന്യനാണല്ലേ, അവനിപ്പോ ഒരു മാന്യനാ, അവനിപ്പോ എന്തുവാണ്, ഒരു മൂടുപടം ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ട്? നിയമം കൊണ്ട് ഒരു മൂടുപടം ഉണ്ടാക്കുകയാണ്, താൻ അല്ലാത്തതിനെ താൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ മുകളിലാണ് ഉണ്ടാക്കണേ, ഇതിന്റെ മുകളില് ട്രാൻസ്പെറന്റ് ഒന്നും അല്ല, ഇതിന്റെ മുകളിൽ ഒരു മൂടുപടം ഉണ്ടാക്കുകയാണ്. മൂടുപടം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അതായത് താൻ ഇതിന്റെ മുകളില്
ഇതായൊരു വൈറ്റ് ടിഷ്യൂ കേട്ടോ, അപ്പൊ താനോ അയ്യോ വളരെ മാന്യനായി ആ വ്യക്തിയെ ഒന്നും പറയല്ലേട്ടോ. ഇപ്പൊ ആളാരായി മാന്യനെ കണ്ട ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട് അതിന്റെ മുകളില്, അല്ലെങ്കിൽ മനസ്സില് ഒരു സ്വഭാവം കൊണ്ട് ഫിറ്റ് ചെയ്തു. താനിപ്പൊ കട്ടില്ല, പക്ഷെ ആ കള്ളന്റെ സ്വഭാവം അകത്തിപ്പോഴും ഉണ്ട്. കട്ടില്ല, ഇതാണ് ന്യായപ്രമാണത്തിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്, നിയമങ്ങളിലൂടെ ചെയ്യുന്നത്. ഇവന്റെയോ അല്ലെങ്കിൽ ഇവരുടെയോ ഉള്ളിലുള്ള സ്വഭാവത്തെ വെളിപ്പെടുത്താതെ മറച്ച് ഒരു മൂടുപടം ഇട്ട് കൊടുക്കുകയാണ്. മൂടുപടം, മനസ്സിലായോ? എന്നാ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ പിന്നെ മൂടുപടം മാറ്റുകയാണ്. മൂടുപടം വേണ്ടെന്നേ. പിന്നെ ഈ അകത്തുള്ള പിന്മ നിറഞ്ഞ മനുഷ്യനെ തകർത്തിട്ട് ആ പഴയവനെ ഉപേക്ഷിച്ച് കണ്ണാടിയിലെന്നത് പോലെ ഇത് രൂപത്തിലേക്ക് വന്നിട്ട് അകത്തുള്ള ദൈവത്തെ എന്ന പുറത്തേക്ക് കാണിക്കുക. ഇതാണ് ഓപ്പറേഷൻ ദൈവത്തിനെ വെളിപ്പെടുത്തുന്നത്. ഇതൊക്കെ ഇന്ന് ക്രിസ്തീയ സഭകളിൽ നല്ലൊരു പങ്കിൽ ഇതൊക്കെ ക്യാൻസൽ ചെയ്യും, എല്ലാം ക്യാൻസൽ ആക്കി. കാരണം ക്രിസ്തുവിനെ ദൈവമാക്കി. മനുഷ്യരാക്കിയാലാകുവാനും മനുഷ്യർ താഴ്ത്തിയാൽ താഴ്ത്തുന്നു താഴെപ്പെടുന്നവരും അല്ല ദൈവം. ദൈവത്തിന്റെ ഓപ്പറേഷനിലേക്ക് വരിക, ഇതാണ് ദൈവത്തിന്റെ ഓപ്പറേഷൻ. ക്രിസ്തുവിലേക്ക് തിരിഞ്ഞോ നമ്മൾ, മൂടുപടം നീങ്ങിപ്പോകും. പിന്നെ അഭിനയമൊന്നുമില്ല. പിന്നെ ഈ പഴയ മനുഷ്യനെ തകർത്ത് പുതിയ മനുഷ്യനെ വെളിപ്പെടുത്തുകയാണ്. ദൈവപുത്രനാണിത്, ഇത് മനുഷ്യപുത്രനാണിത്. ഒരു പക്ഷേ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതിനെ ആഴമൊന്നും മനസ്സിലാകുന്നില്ലായിരിക്കാം. നിങ്ങൾ കിങ്ഡം മെസ്സേജസ് ആ വെബ്സൈറ്റിൽ പോ, www.kingdommessages.com. അവിടെ നിങ്ങൾക്ക് അനേക സന്ദേശങ്ങൾ ദൈവം തന്ന് നിങ്ങളെ ആള് മാറ്റിക്കണം. ഒരു ഹോളല്ല മാറ്റുന്നത്, ആളെ മാറ്റിക്കണം. നിങ്ങൾ ക്രിസ്തുവിനെ, ക്രിസ്തുവിന്റെ തലയായ ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായി നിങ്ങൾ മാറും. അങ്ങനെ ക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടിയിൽ എന്നതുപോലെ പ്രതിബിംബിക്കുന്നവരായി നിങ്ങൾ തീരും. നമ്മൾ പിന്നെ അഭിനയിക്കേണ്ട ആവശ്യമില്ല, അഭിനയിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ ട്രൂ ലൈഫിലേക്ക് നമ്മൾ കടന്നു വരും. ട്രൂ ലൈഫ്. ഒരിക്കലും ഒരു നടിയെ കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ടായി. നടി, ഒരു നടി, സിനിമാ നടി. ആ സിനിമാ നടി തന്റെ ജീവിതത്തിൽ അദ്ദേഹം അവർ അതിനോട് ഇങ്ങനെ പറഞ്ഞത്, അവരുടെ അഭിനയങ്ങൾ ഭയങ്കര നല്ല അഭിനയമാണ്. നല്ലൊരു അമ്മയായിട്ട് അവര് അഭിനയിക്കുന്നു, നല്ലൊരു അമ്മ. അപ്പൊ അവരുടെ ആ അനുഭവം കണ്ടു കഴിഞ്ഞാൽ അയ്യോ അത്ര നല്ലൊരു സ്ത്രീ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അദ്ദേഹം പറയാണ്, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നുമില്ല. ആ സ്ത്രീയെ പോലെ നരകിക്കുന്ന ഒരു വ്യക്തി വേറെ ജീവിതത്തിൽ. പക്ഷേ അഭിനയത്തിൽ നല്ലൊരു അമ്മ, വളരെ സുഖാനുഭവിക്കുന്ന നല്ലൊരു അമ്മ. അപ്പോ യഥാർത്ഥത്തിൽ അവരുടെ അഭിനയം എന്ന് പറയുന്നത് ഒരു മൂടുപടമാണ്. അവരല്ലാത്തതിനെയാണ് അവർ അവതരിപ്പിക്കുന്നത്, അവരല്ലാത്തതിനെയാണ് അവർ അവതരിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും. ഇതാ ഈ ലോകത്തിലെ നിയമങ്ങളിലൂടെ നമ്മളല്ലാത്തതിനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതാ ചില കർണന്മാർ പറയും, സൂര്യനൊന്ന് ഇരുട്ടിയാൽ അവന്റെ തനിനിറം വെളിയിലിറങ്ങും. സൂര്യനൊന്ന് മറിഞ്ഞാൽ മതി, ലൈറ്റ് ഒന്ന് പോയാൽ മതി, ഉടനെ ആള് വെളിയിൽ ഇറങ്ങുന്നു, പകൽമാന്യനാണ്. ഇതേപോലെ നമ്മൾ ഒരാവരണം കൊണ്ട് ഒരു അവതരണം ഉണ്ടാക്കുകയാണ്. പക്ഷെ യേശുവിലേക്ക് തിരിഞ്ഞാൽ ഇതൊക്കെ മാറിപ്പോകും. പിന്നെ ആ ദൈവത്തിന്റെ ഓപ്പറേഷനിലേക്ക് നമ്മൾ കടന്നു വരും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതല്ല എന്റെ സബ്ജക്ട്. പക്ഷെ കർത്താവിന്റെ ആത്മാവ് കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കാൻ പറ്റുകയില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ക്രമീകരണവുമായിട്ടുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ധാരാളം ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. ഈ ഒരു ക്ലാസ് ഒന്നും തീരില്ല ദൈവ ക്ലാസ്. ഹലോ, ഇത് നമുക്ക് ആ പർട്ടിക്കുലർ വേർഡ് നമുക്ക് മനസ്സിലാക്കണം. 1 John 3:20 നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് വരിക. അതിന്റെ ഉദ്ദേശം ഇതാണ്, ലേഖനം 1 അതിന്റെ 9-10 അവരെഴുതിയിരിക്കുന്ന കാര്യം, ക്രിസ്തുവിലുള്ള നിശ്ചയം, ദൈവത്തിന്റെ നിശ്ചയം എന്താ? ക്രിസ്തുവിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവിൽ ദൈവം ആഗ്രഹിക്കുന്നത് സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാക്കാനാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നായിത്തീരുന്നു. ഇതാണ് ഈ ആഗ്രഹത്തിലേക്ക് വരുന്ന വാക്യമാണ്,
അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1:9-10 അവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്.
ദൈവം മുൻ നിശ്ചയിച്ചു ആരിൽ? ക്രിസ്തുവിൽ. അപ്പൊ ഈ ക്രിസ്തുവിനെ കൊണ്ട് ദൈവമാക്കിയ പരിപാടി മുഴുവൻ കൂട്ടിയ എല്ലാ ഓപ്പറേഷനും ക്യാൻസലായി. ക്രിസ്തു നേരത്തെ ദൈവമായിരുന്നു, ദൈവത്തിനുള്ളിലായിരുന്നു, നിത്യ പിതാവായിരുന്നു, സത്യദൈവമായിരുന്നു, ഇതൊക്കെ വചന സമ്മതിക്കുന്നു. പക്ഷെ ഇപ്പൊ ദൈവത്തോടുള്ള സമത്വം പുറകെ പിടിക്കാൻ താഴേക്ക് പോകുന്നു. എന്തിനു വേണ്ടി? പിതാവിന് ഇഷ്ടം ചെയ്യാൻ. അതിനെ സമ്മതിക്കുക, നാം അതിനെ അനുവദിക്കേ. അത്
എഴുതിയിരിക്കുകയാണ്, അവനിൽ ദൈവം താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദം തക്കവണ്ണം തന്റെ ചിരത്തിന്റെ മർമ്മം അവൻ നമ്മൾ അറിയിച്ചു. ക്രിസ്തു നമ്മോട് അറിയും. അതെന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത്. സ്വർഗവും ഭൂമിയും തമ്മിൽ അതാ കണക്ഷൻ. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെ ഈ ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാലസമൂഹത്തിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എന്താകണം? ഒന്നായി തീരണം, ഒന്നായി തീരണം എന്ന് ആര് ആരിൽ ആഗ്രഹിച്ചു? പിതാവായ ദൈവം കർത്താവായ ക്രിസ്തുവിൽ ആഗ്രഹിച്ചു. ബൈബിള് പറയും. ആമേൻ പറയാൻ പറ്റുമോ? ഇതാണ് ഓപ്പറേഷൻ. ഇത് നമ്മിലൂടെ നടക്കണം, ഇത് നമ്മിലൂടെ നടക്കണം. അല്ലാതെ കുറെ സ്തോത്ര സ്തുതി സ്തുതി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. അതാ കർത്താവ് പറഞ്ഞത്, എന്റെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല. ഇത് കേട്ടൊന്ന് മനസ്സിലാക്കുക. എന്റെ പിതാവിന്റെ ഇഷ്ടം ആ ഓപ്പറേഷൻ ചെയ്യണം. ഏതാണത്? ഈ പറഞ്ഞതാണ് ആ ഓപ്പറേഷൻ. സ്വർഗവും ഭൂമി തമ്മിൽ ഒന്നാകണം, ഇതിലേക്ക് എത്തണം. ഇതാണ് ആ വാക്യം കാണിച്ചു തരുന്നത്. ഇത് തന്നെയാണ് കർത്താവ് ഭൂമിയിൽ വന്നപ്പോ തന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞത്. പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ആ രംഗം മതര ശിഷ്യനും സോറി യോഹന്ന ശിഷ്യനും 17:21-23 മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ലോർഡ് ഐ ലവ് യു. അവിടെ എഴുതിയിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു ലോകം വിശ്വസിക്കാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. ഒന്നാകണം അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവർ നമ്മിലും ആകണം. അങ്ങനെ സ്വർഗ്ഗം ഒന്നാകണം. ഇതാണ് ആഗ്രഹം. ഇതാണ് 1 യോഹന്നാൻ 5:20 പറയുന്നത്. അല്ലാണ്ട് യേശുവിനെ അവിടെ ദൈവമാക്കിയതല്ല കണ്ടത്. അത് തെറ്റായ പ്രസംഗർ പ്രസംഗിച്ചാക്കി വന്നതാണ്. ഇനി അടുത്തത് ഇതാ 23-ാം വാക്യം വീണ്ടും ഓർമ്മിക്കുകയാണ്. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാൻ. ലോകം പറയുക, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരൊന്നാകേണ്ടത്, അവരൊന്നാകണം. ഞാൻ അവരിലും നീ എന്നിലുമായി. അപ്പൊ രണ്ടിനും നടുവിൽ ആരാ? യേശു. ഞാൻ അവരിലും നീ എന്നിലുമായി. അപ്പൊ രണ്ടും കൂടെ അപ്പൊ യേശു യേശു സ്വർഗം പോയി ഒന്നിച്ചു. ഞാൻ അവരിലും നീ എന്നിലുമായി.
അവരായിട്ട് തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ. അപ്പോ സംഭവം ഇതാണ് സംഭവം. അപ്പൊ ഒരു വാക്യത്തെ ഇനി എണവാക്യങ്ങളാണ് ഈ വരുന്നത് മുഴുവൻ. ഇതാണ് സംഭവം. അല്ലാണ്ട് യേശുവിനെ പിടിച്ച് ദൈവമാക്കിയതല്ല. അറിവില്ലാതെ ദൈവത്തിന്റെ വചനം പോലെ കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിലും. ഇന്നത്തെ ജനത്തിന് പറ്റിയ സംഭവമാണ്. ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും ദൈവരാജ്യം എന്ന് യേശു പറഞ്ഞ സുവിശേഷം ഇല്ല എന്ന് പറഞ്ഞപ്പോ ഏത് തലത്തിലെ വ്യക്തിത്വങ്ങളെയാണ് വളർത്തിയെടുക്കുന്നത്? വാർത്തെടുക്കുന്നത് സഹോദരനെ എന്റെ സഹോദരനോടുള്ള ദേഷ്യം കൊണ്ടല്ല ഈ പറയുന്നേ, സ്നേഹം കൊണ്ടാണ് പറയുന്നത്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നോക്ക്. അതാണ് ഞാൻ വിളിച്ച മുയലിനെ 5 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ ബൈബിൾ എന്താ പറഞ്ഞത് അതിനെ അംഗീകരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആർക്ക് പോയി? റിസൾട്ട് തെറ്റായിട്ട് എക്സാം പേപ്പറിൽ എഴുതി വെച്ചാൽ റിസൾട്ട് വരുമ്പോ അവനവന് പോയി. അവനവന് മാത്രമല്ല, അവനവൻ നയിക്കുന്ന അവനവനെ അവനവന്റെ കീഴിലുള്ള ജനത്തിനും പോയി. കുരുടെ കുരുടെ വഴി നടത്തിയാൽ കുരുടെ കുഴി വീഴുന്നല്ല, ഇരുവരും കുഴി വീഴും. ഇതാണ് മത്തായി 7:21-22 ദൈവദാസന്മാർ മാത്രമല്ല, ഇതാ അവിടുത്തെ ആ ഫ്ലോക്ക് അതായത് ആടുകൾ കുഴി പോവുകയാണ്. ഇതാണ് മത്തായി 23-ാം അധ്യായം കർത്താവ് യേശു ക്രിസ്തു പൊലീസന്മാരോട് പറഞ്ഞത്, നിങ്ങൾ കരയും കടലും കടന്ന് ഒരുത്തരം മന്ത്രി ചേർക്കുന്നു. ആളെ കിട്ടുന്നുണ്ട്, ഇഷ്ടംമാർ വരെ സ്നേഹപ്പെടുത്താൻ കിട്ടുന്നുണ്ട്, മന്ത്രി ചേർക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവനെ എന്ത് ചെയ്യുന്നു? നിങ്ങളെക്കാൾ ഏറെ ഇഷ്ടിച്ച് നരകയോഗ്യരാക്കുന്നു. ഞാനല്ല പറഞ്ഞു, യേശു പറഞ്ഞത്. ഹല്ലേലൂയ. യേശു പറഞ്ഞാലും ചിലപ്പോ ദേഷ്യത്തിലിരുന്ന എന്നോടായി ദാ അതീർത്തോ എനിക്കത് പ്രതിഫലമായി തീരണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടുന്ന് മനസ്സിലാക്കുക, നമ്മൾ നഷ്ടപ്പെടരുത്. നമ്മളിലൂടെ ദൈവം നയിക്കുന്ന, ദൈവം നടത്താൻ തന്നിരിക്കുന്ന ആളുകൾ നഷ്ടപ്പെടരുത്. അപ്പൊ ഇതാണ് ആ വാക്യം പറയുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുക. ദാ ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാൻ തരാം. അങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ എന്തുവാണ് സംഭവിക്കുന്നത്. ഓ ലോർഡ്, ഐ ലവ്. സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വായിക്കാം. ആദത്തിൽ നിന്ന് നമ്മൾ ക്രിസ്തുവിലേക്ക് മാറ്റപ്പെട്ടു. നമ്മൾ ഇന്ന് ക്രിസ്തുവിലുണ്ട്.
ഇവിടെ ആ ഗോഡ് ഹെഡിന്റെ തലം നമ്മളൊന്ന് പഠിച്ചോളാം. ഗോഡ് ഹെഡിന്റെ തലം, സോറി, ഗോഡ് ഹെഡ് അല്ല, ഗോഡ്സ് സ്ട്രക്ചർ, അതോറിറ്റി സ്ട്രക്ചറിന്റെ പടം നമ്മൾ മനസ്സിലാക്കും. അതിന്റെ ആ രംഗം, ക്രിസ്തു നമ്മുടെ തലയാണ്, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തു നമ്മളുടെ തലയാണ്, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഏതെങ്കിലും ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഇവിടെ വായിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് കൊരിന്ത്യൻ 11-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 11-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നമുക്ക് വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഇത് നമ്മൾ അറിയണം, ഇത് നമ്മൾ അറിയണം. റോറി, അപ്പോ ഇവിടെ തല 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 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തല ഉണ്ടെങ്കിൽ ഒരു ശരീരമുണ്ട്, ഒരു ബോഡിയുണ്ട്. ഹല്ലേലൂയ, ഒരു ബോഡിയുണ്ട്. ഇതിലൂടെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ബോഡി, എന്താണ് തല. ഇവിടെ ക്രിസ്തു നമ്മളുടെ തലയാണ്, സമ്മതിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നമ്മ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പൊ തലയുണ്ടെങ്കിൽ എന്നാ ഉണ്ട്? ശരീരവും. ശരീരം എപ്പോഴും തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും, അല്ലെങ്കിൽ ശരീരത്തിന് ഒന്നും ചെയ്യാൻ പറ്റും. ശരീരം എപ്പോഴും തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും. തലയെ കൂടാതെ ശരീരത്തിന് ഒന്നും ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, ദൈവം ക്രിസ്തുവിന്റെ തലയാണ്. എങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ വായിച്ച വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പൊ ക്രിസ്തുവിനെ ദൈവമാക്കിയാൽ പിന്നെ തലയൗട്ടായില്ലേ? ക്രിസ്തു നമ്മുടെ കർത്താവാണ്, ദൈവപുത്രനാണ്. ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാനാണ്, കർത്താവ് എന്ന് വിശ്വസിക്കാനാണ് ബൈബിൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ദൈവം എന്ന് വിശ്വസിക്കാൻ പറയാനുള്ള ഒരു വാക്യം വചനത്തിലില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണം. നിങ്ങൾ യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുക, ഇവർ പറഞ്ഞത് അല്ല, ദൈവപുത്രനെന്ന് വിശ്വസിക്കുക, കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞു. ഇതല്ലേ പറഞ്ഞേക്കുന്നത്? ഒരു ചില സംശയം വരും. പല വാക്യങ്ങളുണ്ട്, നമുക്ക് ഏതെങ്കിലും ഓർമ്മ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 4-15, യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവരിൽ ദൈവവും അവൻ ദൈവത്തിനും വസിക്കുന്നു. യേശു എന്താ പറഞ്ഞേ? യേശു ദൈവമെന്ന് സ്വീകരിക്കാനല്ല പറഞ്ഞേ, യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവരിൽ ദൈവവും അവൻ ദൈവത്തിനും വസിക്കുന്നു. അപ്പൊ യേശു ദൈവത്തിനും സ്വീകരിച്ച നമ്മുടെ ഉള്ളിൽ ആര് വസിക്കും? ദൈവം വസിക്കും. ക്രിസ്തു വസിച്ചാൽ ക്രിസ്തുവിന്റെ തല ആരാ? ദൈവം. ഹല്ലേലൂയ. അപ്പോഴേ സഹോദരങ്ങളെ, അവിടെ ഞാൻ നിൽക്കുന്നില്ലേ, ഞാൻ പോട്ടെ. ഇതാ, ദൈവം ക്രിസ്തുവിന്റെ തലയാണ്, ക്രിസ്തു ദൈവത്തിന്റെ ശരീരമാണ്. അപ്പൊ ദൈവം ക്രിസ്തുവിന്റെ തലയാണ് എവിടെന്ന് പറയുന്നു? തർക്കിക്കാൻ നോക്കണ്ട. ഫസ്റ്റ് കൊരിന്ത്യൻ 11:3 നമ്മൾ വായിച്ചു, ക്രിസ്തുവിന്റെ തല ദൈവം, ക്രിസ്തുവിന്റെ തല ദൈവം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇതാ, ക്രിസ്തുവിന്റെ തല ദൈവമാണെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ ആരാ? ശരീരം. ക്രിസ്തു ദൈവത്തിന്റെ ആരാ? ശരീരം. ശരീരത്തിന്റെ പണി എന്താ? തലയെ വെളിപ്പെടുത്തുക. അതല്ലേ തല എന്ന് കാണിക്കുന്നത്? ചിന്തയാണ് കാണിക്കുന്നത്, ചിന്ത തലയിൽ നിന്ന് വരും അല്ലേ. തല ശരീരത്തിന്റെ പർപ്പസ് എന്തോ? തലയെ വെളിപ്പെടുത്തുക. തലയുടെ ചിന്ത എന്താണോ അത് ചെയ്യും, അത് പറയുക, അത് നടപ്പിലാക്കുക. ഇതാ ക്രിസ്തു ചെയ്ത. ഇതാണ് യോഹന്നാൻ 1:1 പറയുന്നത്, തല അദൃശ്യമാണ്, പിതാവ് അദൃശ്യമാണ്, ദൈവം അദൃശ്യമാണ്. എന്നാൽ അദൃശ്യനായ ദൈവത്തെ തന്റെ മാറിയിരിക്കുന്ന പുത്രൻ ശരീരമായ കർത്താവ് വെളിപ്പെടുത്തി, ശരീരമായ കർത്താവ് വെളിപ്പെടുത്തി. താഴേക്ക് വായിക്കുമ്പോ, നമ്മൾ ക്രിസ്തുവിൽ ഉള്ളവരാകുന്നത് പോലെ ക്രിസ്തു ദൈവത്തിലുള്ളവനാണ്. നമ്മൾ ക്രിസ്തുവിൽ ഉള്ളവരാണ്. നമ്മുടെ തല ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ഉള്ളവരാണ്. ആണെങ്കിൽ ഓക്കെ. അതേപോലെ തന്നെ ക്രിസ്തു ദൈവത്തിനുള്ളവരാണ്, ഉള്ളവനാണ്. ക്രിസ്തുവിന്റെ തല ആരാ? ദൈവം. ഇതല്ലേ ഫസ്റ്റ് കൊരിന്ത്യൻ 3:23 വാക്യം പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, അത് നമ്മൾ ക്രിസ്തുവിനുള്ളവർ. അപ്പൊ ക്രിസ്തുവോ? ക്രിസ്തു ദൈവത്തിനുള്ളവർ. ക്രിസ്തു ദൈവമാണെങ്കിൽ പിന്നെ അപ്പുറത്തേക്കില്ലല്ലോ. ക്രിസ്തു ദൈവത്തിനുള്ളവൻ,
ദൈവപുത്രൻ നമ്മുടെ കർത്താവുമായ ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിന്റെ തലാര ദൈവം. ആര് പറഞ്ഞു? ഞാനല്ല, ദൈവവചനം. ദൈവവചനം. ഹല്ലേലൂയ.
പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വചനത്തിൽ നിൽക്കണമെങ്കിൽ നല്ല വചനത്തിൽ നിൽക്കാം, അല്ല പഴയ തെറ്റിലേക്ക് തന്നെ തിരിക്കണമെങ്കിൽ അങ്ങനെ തിരിയാം. എങ്ങനെ വേണമെങ്കിലും പാലിന്റെ കളറ് വെളുപ്പാണെന്ന് പറഞ്ഞു തന്നാലും ഇല്ല കറുപ്പാണെന്ന് തന്നെ എഴുതി വെച്ചാൽ മാത്രമേ സ്കൂളിലെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ബൈബിള് നമുക്ക് പറഞ്ഞു തരുന്നു ക്രിസ്തു ആരാണ്, പിതാവായ ദൈവം ആരാണ്. അത് അതേ രീതിയിൽ തന്നെ ഓക്കെ.
പ്രിയ
സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ ശരീരമാണ് അഥവാ ദൈവത്തിന് ഉള്ളവരാണ്. ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ ശരീരമാണ് അഥവാ ദൈവത്തിനുള്ളവരാണ്. ക്രിസ്തു ദൈവത്തിന്റെ ഭാഗമായിരിക്കുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിന്റെ ഭാഗമാണ്. ഇതെല്ലാം എഴുതി വന്ന് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ധ്യാനിക്കാൻ വേണ്ടിയാ. ഗ്ലോറി. വീണ്ടും വീണ്ടും ധ്യാനിക്കാനാ. ക്രിസ്തു ദൈവത്തിന്റെ ഭാഗം ആയിരിക്കുന്നത് പോലെ, ക്രിസ്തു ദൈവത്തിന്റെ ഭാഗമല്ലേ നമ്മുടെ തലയുടെ ഭാഗമല്ലേ ശരീരം? ക്രിസ്തു ദൈവത്തിന്റെ ഭാഗമാണ്. ദൈവത്തിനുള്ള ആളാണ് ക്രിസ്തു. ദൈവത്തിന്റെ ഭാഗമാണ്. മനസ്സിലായോ? അപ്പൊ ഈ തലയാണ് പിതാവായ ഏകസത്യ ദൈവം എന്ന് വിളിക്കുന്നത്. ശരീരം, ആ ശരീരം അത് വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തു ദൈവത്തിന്റെ ഭാഗം, ശരീരം, തലയുടെ ശരീരമായിരിക്കുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിന്റെ ഭാഗമാണ്. കാരണം നമ്മുടെ തല ക്രിസ്തുവാണ്. അതിനാൽ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ ഭാഗമാണ് ശരീരം. ആ ദൈവത്തിന്റെ ഭാഗം. അതുകൊണ്ടാണ് ആ ഒന്ന് യോഹന്നാൻ 5:20 പറയുന്നത് ഇതാകുന്നു സത്യദൈവവും നിത്യജീവൻ. നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണ് ക്രിസ്തുവിൽ പിതാവും പുത്രനും എല്ലാം കൂടെ പോകുന്ന പിതാവ് നമ്മളും യേശു ക്രിസ്തുവിൽ ഒന്നായി മാറുകയാണ്. ഇതാകുന്നു സത്യദൈവവും നിത്യജീവനും. അങ്ങനെ ജീവനില്ലാത്ത നമുക്ക് പിതാവിന്റെ ജീവൻ ക്രിസ്തുവിലൂടെ നമ്മൾ പ്രാപിക്കുകയാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത്രയും നാം മനസ്സിലാക്കി. ഇതാണ് ആ സ്ട്രക്ചർ. ദ ബൈബിൾ, ദി ബൈബിൾ ആൻഡ് ദ ഹെഡ്ഷിപ്പ് നിങ്ങൾക്ക് കാണാം. യഹോവയാൻ ദൈവം, യേശു കർത്താവ്, അതിന്റെ കീഴിൽ ദൈവപുത്രൻ, അതിന്റെ കീഴിൽ മനുഷ്യൻ, അതിന്റെ കീഴിൽ സ്ത്രീ. ഇതാണ് ആ സ്ട്രക്ചർ. നിങ്ങൾക്ക് ഇവിടെ വീണ്ടും കാണാം. ദ ഫസ്റ്റ് കൊരിന്ത്യൻ 11:3 നമ്മൾ പഠിച്ചത് ദ പിതാവായ ദൈവം, താഴെ പുത്രനായ ക്രിസ്തു, അതിന് ശേഷം പുരുഷൻ, അതിന് താഴെ സ്ത്രീ. അപ്പൊ ഈ ഒരു തല നമ്മൾ മനസ്സിലാക്കി. ആ വാക്യം വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഇതെല്ലാം സ്ത്രീകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന നിർദ്ദേശം. നിങ്ങൾ ആ ചിത്രം മനസ്സ് കണ്ട് അതിന്റെ കാര്യം കുറച്ച് ക്ലിയർ. ഇതെല്ലാം ബൈബിളാണ് കാണിച്ചിരിക്കുന്നത്, മനുഷ്യന്റെ പ്രസംഗമല്ല. ദാ ഇവിടെ എഴുതിയിരിക്കുന്നത് ഗോഡ് ഈസ് ഓവർ ജീസസ്, ജീസസ് ഈസ് ഓവർ മാൻ, മാൻ ഈസ് ഓവർ വുമൻ. ഗ്ലോറി. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതും കൂടി നമ്മൾ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുകയും അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും തുടരാം. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഇവിടെ സ്ത്രീയായിട്ട് നോക്കും, സ്ത്രീയും പുരുഷനുമായിട്ട് നോക്കുമ്പോ പുരുഷന്റെ ശരീരമായിട്ട് ഒരു സ്ത്രീ, സ്ത്രീയുടെ തല പുരുഷൻ. ഇനി പുരുഷനും ക്രിസ്തുവുമായിട്ട് നോക്കുമ്പോ പുരുഷന്റെ തല ക്രിസ്തു. ഇനി ക്രിസ്തുവും ദൈവവുമായിട്ട് നോക്കുമ്പോ ക്രിസ്തുവിന്റെ തല ദൈവം. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോ, തല ദൈവമെങ്കിൽ ക്രിസ്തുവും തന്റെ സഭയും, പുരുഷനും സ്ത്രീയും കളിച്ചാണ് സഭയല്ലേ, തലയെല്ലാം കൂടി ദൈവത്തിന്റെ ബോഡി, ദൈവത്തിന്റെ ബോഡി. മനസ്സിലായോ? നാം എവിടെയാ? ആദത്തിൽ നിന്ന് മാറി ക്രിസ്തുവിലായില്ലേ? ആദത്തിൽ നാം എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് നാം എല്ലാവരും ജീവിപ്പിക്കപ്പെടും, മെയ്ഡ് അലൈവ്, ജീവിപ്പിക്കപ്പെടും. ഇപ്പൊ നാം എവിടെയാ? സഭയിലുള്ള ഓരോ വ്യക്തിയും ക്രിസ്തുവിലാണല്ലേ. അപ്പൊ ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തുവിന്റെ ശരീരത്തിലാണ് നാം എങ്കിൽ, ക്രിസ്തുവിന്റെ തല ദൈവം, അങ്ങനെയെങ്കിൽ നാം എല്ലാവരും ക്രിസ്തുവിൽ ആ ദൈവത്തിന്റെ ബോഡിയ, ദൈവത്തിന്റെ ബോഡിയ. അങ്ങനെ നാം എല്ലാവരും ആ ബോഡി എന്ത് ചെയ്യുന്നു? ബോഡി തലയെ വെളിപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുന്നവരായി. ആരെ പോലെ? ക്രിസ്തുവിനെ പോലെ. ക്രിസ്തുവിനുള്ളവരും ദൈവത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുന്നവരായിരിക്കും. ഇത് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ സകല സമ്പൂർണതയും അവനിൽ ദേഹരൂപമായി വസിക്കുന്നു. തലരൂപത്തിലല്ല, ദേഹരൂപം. ദേഹം, ദേഹം, ദേഹത്തിന് എന്നാ ഉണ്ട്? തലയുണ്ട് അല്ലേ? ദേഹത്തിന് തലയുണ്ട്.
ദേഹരൂപമായി വസിക്കുന്നു. അപ്പോ ദൈവത്തിന്റെ ശരീരമായി ക്രിസ്തു പ്രവർത്തിക്കുന്നു. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ഉള്ളിലായിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ ഉള്ളിലായിരിക്കുന്ന നാം ദൈവത്തിന്റെ ശരീരമായി തീർന്നിരിക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാണുന്ന ചിത്രം. ഇത് കണ്ടോ, ഇതാ ഇത് മുഴുവൻ കൂടി എഴുതി താഴേക്ക്. ഇതാ ക്രിസ്തു പുരുഷൻ സ്ത്രീ, ഇതാ ഇതെല്ലാം കൂടി ചേർന്ന ഒറ്റ ശരീരം, തലയോ ദൈവം. ഇതാണ് കൊളോസ്യലേഖനം രണ്ടാം അധ്യായം അതിന്റെ 9 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം. മലയാളത്തില് അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി, തലരൂപത്തിലല്ല ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോ ഈ ദേഹത്തിന്റെ തലയാരാ? ഈ ദേഹത്തിന്റെ തല ദൈവം. എവിടെ പറയുന്നു? പറയുന്ന 15:3 ഗ്ലോറി ഹല്ലേലൂയ. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും. ഈ സർവസമ്പൂർണത യഥാർത്ഥത്തില് ഇംഗ്ലീഷ് വായിക്കുമ്പോ അത് ഗോഡ് ഹെഡ് എന്നാ പറയുന്നത്. ഗോഡ് ഹെഡ് ദൈവത്തിന്റെ ദൈവത്തല എന്നാ പറയുന്നത്. ഗോഡ് ഹെഡ്, ആ തലയുടെ ബോഡി ആരിലാണ്? ക്രിസ്തുവിലാണ്. തലയുടെ ബോഡി ആരിലാണ്? ക്രിസ്തുവിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് നമ്മൾ വായിക്കാം. ഞാൻ വായിക്കുന്നത് KJV ASV ആണ് ഇവിടെ വായിക്കുന്നത്. ഫോർ ഇൻ ഹിം ദ്വെല്ലത് ഓൾ ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ്. ബോഡിലി ദൈവത്തിന്റെ തലയുടെ ആ പരിപൂർണത ദേഹരൂപമായി വസിക്കുന്നത് എവിടെയാണ്? ക്രിസ്തുവിലാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ഒരു കാര്യം, ഈ ഒരു വചനം പലർക്കും മനസ്സിലാക്കാത്ത ഒരു വചനമാണ് ഗോഡ് ഹെഡ്, ദൈവത്താകുന്ന തല. ആ തലയുടെ ദേഹം എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തു അവിടെയുണ്ട്, ദൈവത്തിൽ ക്രിസ്തുവുണ്ട്. പക്ഷേ ക്രിസ്തു ആരല്ല? പിതാവായ ദൈവം അല്ല. എപ്പോ? ഇപ്പോ. നേരത്തെ എന്തായിരുന്നു? നേരത്തെ ക്രിസ്തു ഈ ഓപ്പറേഷനൊക്കെ സൃഷ്ടിപ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ പിതാവിലായിരുന്നു, ദൈവമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരാണ്? ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താൻ ഇതാ അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. താൻ ആരായി? ദൈവപുത്രനായി. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എനിക്ക് പുത്രൻ, ഞാൻ നിനക്ക് പിതാവ്. തുടർന്ന് ഇതാ ആ വചനമായി ദൈവപുത്രനായി ആ ഓപ്പറേഷൻ ആരംഭിച്ചു. സർവ സൃഷ്ടിപ്പും പിതാവ് പുത്രനിലൂടെ ചെയ്തു. മനസ്സിലായ? ദൈവം അനുവദിക്കുന്ന അടുത്ത ഭാഗം സംശയ നിവാരണമായുള്ള ബന്ധത്തിൽ നമുക്ക് ആ ഭാഗങ്ങൾക്ക് ചിന്തിക്കാം. ഇതാ പിതാവ് പുത്രനിലൂടെ സൃഷ്ടിച്ചത് ആരാണ്? പിതാവാണ്. ആരിലൂടെയാണ്? പുത്രനിലൂടെയാണ് സകലത സൃഷ്ടിച്ചത്. ഇന്ന് ആരിലൂടെയാണ് സകലതും മാനേജ് ചെയ്യുന്നത്? ഇതേ പുത്രനിലൂടെയാണ് സകലതും മാനേജ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ പുത്രന്റെ ഉള്ളിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഉള്ളത്. ഈ പുത്രനിൽ ഇപ്പോഴത്തെ നിക്ഷിപ്തമായ പദ്ധതി എന്താണ്? നഷ്ടപ്പെട്ടു പോയ മാനവരാശിയെ, അതായത് ഇതിന്റെ ഈ ദൈവം നിറഞ്ഞു നിന്ന, ദൈവത്തിന്റെ സാദൃശ്യവും തേജസ്സും ഒക്കെ നിറഞ്ഞു നിന്ന മാനവരാശിയുടെ ഉള്ളിൽ എന്നെ പോയി, തേജസ് പോയി. സകല മനുഷ്യരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാതെയായി. ഈ പാല് കണ്ടില്ലേ, ഈ സംഭവം ഒഴിച്ച് പാല് ഞാൻ ഒഴിച്ചു മാറ്റി. ദൈവ തേജസ് ഇല്ലാതെയായി, ഗ്ലാസ്സിന് പാല് ഇല്ലാതെയായി. ഇനി ക്രിസ്തുവിന്റെ പണി എന്താ? ക്രിസ്തുവിന്റെ പണി എന്ന് പറയുന്നത് തിരിച്ച് ഈ മാനവരാശിയെ തിരിച്ച് ആ ദൈവ തേജസ്സുള്ള ദൈവപുത്രന്മാരായി തിരികെ കൊണ്ടുവരണം. അങ്ങനെ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാക്കണം. മനസ്സിലായോ? അപ്പൊ ഈ ഓപ്പറേഷനെ ക്യാൻസൽ ചെയ്യുകയാണ്. എങ്ങനെ? യേശുവിനെ കർത്താവാക്കി ഒരു ആരാധനയങ്ങ തുടങ്ങി, യേശുവിനെ ദൈവമാക്കി ഒരു ആരാധന തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, ആരാധന വേണ്ടെന്നൊന്നും ഇവിടെ പറയുന്നില്ല പ്രിയ. എന്നാ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഓപ്പറേഷനെ ക്യാൻസൽ ചെയ്യരുത്. ദൈവത്തിന്റെ ഇഷ്ടത്തെ, ഇതിനെ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നത്, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നില്ല. ആ ഇഷ്ടത്തെ ക്യാൻസൽ ചെയ്യരുത്. ആ ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെല്ലാം ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ഇതാണ് യെശയ്യാ 53:10 പറയുന്നത്. എന്താണ് യഹോവയുടെ ഇഷ്ടം? അവന്റെ പ്രാണൻ, യേശുവിന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ ദൈവപുത്രനെ കാണണം, ദൈവപുത്രനെ കാണണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ ഈ ദൈവത്തിന്റെ ഇഷ്ടത്തെ നമ്മൾ മറക്കരുത്. ഇതിലേക്ക് പോകാൻ ക്രിസ്തു നമ്മളെ സഹായിക്കും, ഇതിലേക്ക് ക്രിസ്തു നമ്മളെ വഴി നടത്തും. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിച്ച് നാതോറും തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശം എടുത്ത് നമ്മൾ ദൈവപുത്രന്മാരായി അനുദിനം വെളിപ്പെടണം. അങ്ങനെ ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവത്തോട് അടുക്കണം. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ തന്നെ കൊണ്ട് ദൈവമാക്കി ഈ ഓപ്പറേഷൻ മുഴുവൻ ക്യാൻസലായി. അങ്ങനെയല്ല, ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്ന് വെച്ച് താഴേക്ക് വന്നത് ഈ ഒരു ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ. നമ്മളായിട്ട് നമ്മുടെ തെറ്റിദ്ധരിക്കപ്പെട്ട ആ ചെടിതുല്യമായ ആ വിശ്വാസം കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ഓപ്പറേഷനെ ക്യാൻസൽ ചെയ്യരുതേ എന്ന് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എവരെയും ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞത് കേട്ടല്ലോ, ക്രിസ്തു ദൈവം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നമുക്ക് സമയമില്ലാത്ത നമ്മൾക്ക് കൊണ്ട് പോകുന്നില്ല. ദൈവത്തിന്റെ സന്ദേശത്തിൽ സംശയ നിവാരണവുമായിട്ട് ബന്ധത്തിൽ നമുക്ക് ഇതിന്റെ ആളുകളിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ ദൈവം നടത്തുന്നുവെങ്കിൽ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് പറഞ്ഞത് മറ്റൊരു മനോഹരമായ ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോ. നമ്മൾ നമ്മളെ കുറിച്ച് ഉണ്ടാക്കുന്ന ഒരു മാന്യനില്ലേ, മാന്യൻ, ഓ അയാളൊരു മാന്യനാ, ആ മാന്യനൊക്കെ മാറിപ്പോ. അതൊക്കെ മാറിയിട്ട് യഥാർത്ഥത്തിൽ ആ പാല് അകത്തുള്ള പാലില് ആ പുറ ഗ്ലാസ് ട്രാൻസ്പറൻ ഗ്ലാസ്സിൽ വെളിപ്പെടുന്ന പോലെ നമ്മുടെ അകത്തുള്ള ദൈവം നമ്മളിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടും. അങ്ങനെ ദൈവപുത്രന്മാരായി നമ്മൾ വെളിപ്പെടും. എങ്ങനെയാണെന്നറിയാമോ, ഒരു പെർഫ്യൂം ബോട്ടിലെ അത് എവിടെ ചെന്നാലും അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർഫ്യൂം റിലീസ് ചെയ്യുന്നത് പോലെ നമ്മൾ എവിടെ ചെന്നാലും നമ്മളിലൂടെ ദൈവത്തിന്റെ പരിജ്ഞാനം, ആ ദൈവിക സ്വഭാവം, ആ ദൈവിക ജ്ഞാനം, ആ ദൈവിക സ്നേഹം ഒക്കെ നമ്മളിലൂടെ വെളിപ്പെടും. അങ്ങനെ നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിന്റെ പ്രകാശം നമ്മളിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടും. അങ്ങനെ നമ്മൾ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തി ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരും. നമ്മൾ ഈ ഭൂമിയിലുള്ളത് ഭൂമിക്കൊരു രുചിയാണ്, നമ്മൾ ഈ ഭൂമിയുടെ ഉപ്പായി തീരും. അതുകൊണ്ട് തെറ്റായ വിശ്വാസങ്ങൾക്കായി പണ്ട് പലതും നമ്മളെല്ലാം പഠിച്ചു. സത്യം നമ്മൾ അറിയുമ്പോൾ നമ്മളവിടെ കിടന്ന മസില് പിടിക്കരുത്. സത്യം നമ്മളെ സ്വതന്ത്രമാക്കുവാൻ, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ആരോടും എനിക്ക് യാതൊരു തർക്കവുമില്ല. പകരം നിങ്ങൾ എന്നെയല്ല, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കുക, ബൈബിളിലെ വചനങ്ങളുടെ കാര്യങ്ങൾ ഉറപ്പിക്കുക. നാം കഴിഞ്ഞ നാളിൽ പ്രസംഗങ്ങളിൽ നിന്ന് കേട്ടത് അതെല്ലാം വിട്ടിട്ട് അത് ബൈബിളിലുണ്ടോ എന്ന് നാം നോക്കുക. ഉണ്ടെങ്കിൽ അതിൽ നിലകൊള്ളുക, ഇല്ലെങ്കിൽ അതിനെ മാറ്റിയിട്ട് ബൈബിളിലുള്ള സത്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ആ സത്യത്തിന് അടിസ്ഥാനം വിട്ടു നമ്മുടെ ജീവിതം പണിയുവാൻ സ്വർഗത്തിൽ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോ ആ ഒന്ന് യോഹന്നാൻ ആ അഞ്ചാമത്തെ അതിന്റെ 20-ാം വാക്യം പറയുന്ന സംഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നമ്മൾ പിതാവുമായി ഒന്നിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നതിന്റെ ആഴങ്ങൾ അടുത്ത ദിവസം കൂടുതലായിട്ട് മനസ്സിലാക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകൾ ഇടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഡാഡി, We thank you for thy presence. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. അപഹരിക്കാൻ പറ്റാത്ത ഞങ്ങളിലെ അങ്ങയുടെ സാന്നിധ്യമായ സമ്പത്തിനായി നന്ദി. പ്രിയപ്പ, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സത്യങ്ങൾക്കായി നന്ദി. ഞങ്ങളെ അങ്ങയോട് ചേർക്കുവാൻ അങ്ങ് ക്രിസ്തുവിൽ ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾക്കായി പിതാവേ നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ദുഷ്ടൻ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ അജ്ഞതയെ മുതലെടുത്ത് ദൈവത്തിന്റെ ഇഷ്ടത്തെ ഞങ്ങളിന്നും മറച്ചു. ദൈവത്തിന്റെ ഇഷ്ടമോ, ഞങ്ങളുടെ ശുദ്ധീകരണത്തിലൂടെ ഞങ്ങൾ ദൈവപുത്രന്മാരായി വെളിപ്പെടും. ജയിക്കുന്നവരിത് അവകാശമാക്കും. അവന് ഞാൻ ദൈവവും അവനെനിക്ക് മകനുമായിരിക്കുമെന്നുള്ള അങ്ങയുടെ വചനം. കർത്താവേ, ഞങ്ങളിൽ നിന്ന് അന്യപ്പെട്ടു പോയിരുന്നു അങ്ങ് പറഞ്ഞ ജയിക്കുന്നവനുള്ള അവകാശം ഞങ്ങളുടെ പ്രസംഗവേദികളിൽ ഇല്ലാതെ പോയിരുന്നു. അവിടെ അനുഗ്രഹം അനുഗ്രഹം മാത്രമായി അവസാനിച്ചു. ആരാധന 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 മാത്രമേ അവസാനിച്ചു. എന്നാൽ ആരാധന ആവശ്യമാണ്. ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. എന്നാൽ അതിനെല്ലാം ഉപരി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ജയം പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവപുത്രന്മാരായി എന്നേക്ക് അങ്ങോട്ട് വസിക്കാൻ കഴിയുകയുള്ളൂ എന്ന സത്യം അങ്ങനെ ഈ നാളിൽ മനസ്സിലാക്കി തന്നതിനായിരുന്നു. അങ്ങ് പറഞ്ഞു തന്നതിന് ആമേൻ പറഞ്ഞുകൊണ്ട് യേശുവിനെ അനുഗമിച്ച് ജയം പ്രാപിപ്പാൻ ഞങ്ങളുടെ മൂടുപടമെല്ലാം മാറി കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടിയിലെന്നപോലെ പ്രതിബിംബിക്കുന്നവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി. പ്രിയ നല്ല പിതാവ്, ഈ മക്കളെല്ലാം അങ്ങയുടെ കരങ്ങളിലെത്തി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരും തുടർന്ന് കേൾക്കാൻ പോകുന്നവർ എല്ലാവരും അങ്ങടെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കും. എന്റെ പിതാവേ, ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാം, ഒരു കുഞ്ഞുങ്ങൾ പോലെ അവനവനെ പ്രദർശിപ്പിക്കുന്നവനാകാതെ, സ്വന്തമാകത്ത് അന്വേഷിക്കുന്നവനാകാതെ, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവനായി ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണം. ജനത്തെ എല്ലാം അങ്ങടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ ഈ മക്കളെ ഏവരെയും ഞാൻ കാത്തു വളരണം. അങ്ങടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ, ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇവർ ഏത് സഭയിലും ഏത് കൂട്ടത്തിലും ഏത് ഡിനോമിനേഷനിലും എവിടെയുള്ള വ്യക്തിയാണെങ്കിലും അങ്ങയുടെ മക്കളാണല്ലോ. എല്ലാവരെയും ക്രിസ്തുവിൽ അങ്ങയോട് ചേർത്തണക്കണം. മക്കളെ ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താണ്, മക്കളെ ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തട്ടെ. അപ്പാ, എനിക്ക് അങ്ങ് മതി. എന്റെ സൃഷ്ടാവായ ദൈവമേ, എനിക്ക് അങ്ങ് മതി. യേശുവേ, അങ്ങ് ഞാനിതാ എന്റെ കർത്താവായി സ്വീകരിക്കുന്നു. എന്നെ പൂർണ്ണമായി ഇതുവരെ അങ്ങയുടെ കൂട്ടത്തിൽ ഒരു മതക്കാരനായി ഞാൻ നടന്നു കർത്താവേ. ഇന്ന് യേശുവേ, അങ്ങ് ഞാൻ എന്റെ തലയായി ഞാൻ സ്വീകരിക്കുന്നു, എന്റെ തലയായി സ്വീകരിക്കുന്നു. ആ നിത്യ പിതാവിലേക്ക് നടത്തുന്ന യേശുവേ, മക്കളെ പ്രാർത്ഥിച്ചാട്ടെ, ദൈവകാര്യങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ, ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നന്ദി അപ്പാ, നന്ദി. ഈ മക്കൾക്കായ സ്തോത്രം. ഇവിടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവിടെ സകല ആവശ്യങ്ങളും വരുന്നു. മഞ്ഞും മഴയും അയക്കണമേ കർത്താവ്. രോഗികളായിരിക്കുന്നവരെ നിമിഷം കർത്താവെ അങ്ങ് സൗഖ്യം കൊടുക്കണമേ. അങ്ങനെ അടിപ്പുണറാനുള്ള സൗഖ്യം മകളുടെ പേർ കൽപ്പിക്കുക. യേശുവിന്റെ സൗഖ്യം, സമാധാനം ഈ മക്കൾ പ്രാപിക്കട്ടെ. നല്ല പിതാവെ, സകല മഹത്വം അങ്ങേക്ക് തരിക. മഹത്വമല്ല, മഹത്വമല്ല, മഹത്വമല്ല നിങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളോട് സംസാരിച്ചല്ലോ, കേട്ട വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തിയാട്ടത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചാണ്. ഹല്ലേലൂയ്യ. സഹായിക്കട്ടെ, ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.